نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم إنا عبادك وبنو عبادك وبنو عبادك وبنو إمائك ناصيتنا بيدك ماض فينا حكمك عدل فينا قضاؤك نسألك بكل اسم هو لك سميت به نفسك وأنزلته في كتابك وعلمته أحدا من خلقك واستأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلوبنا ونور بصارنا وشفاء صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا وسائقنا إلى جناتك جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما وألحقنا بالصالحين اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين ബഹുമാനികളെ, വിശുദ്ധ മദീനവാസികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, മറ്റു ശ്രോതാക്കളായ സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഇവിടെ നിന്ന് കേൾക്കാറുള്ള ഉപദേശങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപദേശങ്ങൾ കേട്ട് അനുസരിക്കാത്ത വിഭാഗമെന്ന് അള്ളാഹു വിശേഷിപ്പിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്, ക്ഷപിച്ചുകൊണ്ട്, തോപ്പിച്ചുകൊണ്ട് സംസാരിച്ച ഇനത്തിൽ നാം ആരെയും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ഇങ്ങനെയുള്ള ലീവ് ദിവസങ്ങളിൽ വിനോദാവാസങ്ങളിലും തോന്നിവാസങ്ങളിലും പലരും കഴിച്ചുകൂട്ടുന്നതായ ദിവസത്തിൽ എൽമിന്റെ സദസ്സിനെ തെരഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നതായ മഹാത്മാക്കളായ നിങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യത്നത്തെ ഒരു ഇബാദത്തായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ വരാൻ ഭാഗ്യം ലഭിക്കാത്ത മറ്റു വിഭാഗത്തിന് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. വിനോദാവാസത്തിൽ കഴിച്ചുകൂട്ടുന്ന വിഭാഗത്തെ അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ബഹുമാനികളെ, നാം ഇവിടെ വർഷങ്ങളായി സംസാരിച്ചു വരുന്നത് ഈ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹിസ്റ്ററിയെക്കുറിച്ചാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചര്യയെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച്, ഹിസ്റ്ററിയെക്കുറിച്ച് നാം സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രൂപങ്ങളും അള്ളാഹുവിന്റെ റസൂല് ജീവിച്ച രൂപമാക്കി, പഠിപ്പിച്ച രൂപമാക്കി, ഹിസ്റ്ററിയിലൂടെ നാം കാണുന്ന രൂപമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന് നാം ഇവിടെ പറയാറുണ്ട്. അള്ളാഹു തന്നെ പലപ്പോഴും ഖുർആനിലൂടെ നബിമാരുടെ ഹിസ്റ്ററികൾ പറഞ്ഞപ്പോൾ പറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും ഉണർത്തിയതാണ്, ഒരു പ്രാവശ്യം നാം എന്തെങ്കിലുമൊന്ന് ഈ സദസ്സിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക സദസ്സിൽ വെച്ചിട്ട് ഉപദേശം നൽകാറുള്ള സദസ്സിൽ വെച്ചിട്ട് കേട്ട ശേഷം നാം മുമ്പത്തതിനേക്കാളും ഉത്തരവാദിത്വം ഏറ്റെടുത്തവരായി മാറിയെന്ന ബോധം നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നാം തീർച്ചയായിട്ടും കേട്ട് കേൾക്കാത്ത ഭാവം നടിക്കുന്നതായ ആ ഹൃദയം പൊട്ടന്മാരിൽ പെട്ടുപോകുന്നതാണ്, അള്ളാഹു വിശേഷിപ്പിച്ച ഇനത്തിൽ പെട്ടുപോകുന്നതാണെന്ന് നാം പറയാറുണ്ട്. നാം എപ്പോഴും പരിശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതിൽ നിന്നിട്ട് എന്തൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഹാജരാകുന്നതിന് മുമ്പ് പകർത്താൻ സാധിച്ചു, ഏതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ സാധിച്ചു, എന്തെല്ലാം വിജ്ഞാനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഓർമ്മക്കുറിപ്പിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു എന്നതൊക്കെ നാം ഒരു പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. നാം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നൂറുകണക്കിൽ പ്രാവശ്യം ഖുർആനിലൂടെ ബുദ്ധിജീവികൾ എന്ന ആ പ്രത്യേകത ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിളിച്ച വിഭാഗമാണല്ലോ നാം. ബുദ്ധിജീവികൾ എന്ന ആ പ്രത്യേക അല്ലാഹു സുബ്ഹാനഹു തആല ആ പ്രത്യേക ലഖബ് കൊണ്ട് ഓമന പേരുകൊണ്ട് നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മളിൽ വല്ല അശ്രദ്ധയും ഉണ്ടെങ്കിൽ ആ അശ്രദ്ധ നാം നീക്കാൻ വേണ്ടിയും നാം ബുദ്ധിജീവികളായി മാറാൻ വേണ്ടിയും തന്നെയാണ്. അപ്പോൾ നാം ബുദ്ധിജീവികളാണ് എന്നത് പ്രവർത്തനം കുറിക്കണമെങ്കിൽ എന്ത് വേണം? കേൾക്കുന്നതിനെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി കഴിവിന്റെ പരമാവധി നാം പരിശ്രമിക്കേണ്ടതാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് ഖുർആനിൽ പല ശൈലിയും അതിനുപയോഗിച്ചിട്ടുണ്ട്. നാമും പല ശൈലിയും പലപ്പോഴും ഉപയോഗിക്കാറുമുണ്ട്. അല്ലാഹു ഒരിടത്ത് പറഞ്ഞതായിട്ട് നാം പലപ്പോഴും കേട്ട് മനഃപ്പാടമുള്ള ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽസംദുറ നഫ്സും മാ ഖദ്ദമത ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിദൂൻ യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ ഇത്തഖുല്ലാ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത് നിങ്ങളുടെ ആത്മപരിശോധനയാണ്. ഞാൻ എന്റെ ആത്മാവിനെ മുൻകാലഘട്ടങ്ങളിൽ ആക്രമിച്ചിട്ടുണ്ടോ, അള്ളാഹുമായുള്ള ബന്ധത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നത് നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പാതയിലേക്ക് പരലോകത്തിലേക്ക് സുപ്രീംകോർട്ടിലേക്ക് ഹാജരാകാനുള്ള തയ്യാറെടുപ്പിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിഞ്ഞ കാലത്തുള്ള ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളും വീഴ്ചകളും നിങ്ങൾക്ക് കാണാൻ കണ്ടേക്കാൻ സാധ്യതയുണ്ട്, കാണുമെന്നത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു നാളേക്ക് വേണ്ടി അഥവാ പരലോകത്തിലേക്ക് വേണ്ടി സുപ്രീംകോർട്ടിലേക്ക് വേണ്ടി എന്തൊക്കെയാണ് നീ തയ്യാർ ചെയ്തത് എന്നത് ഓരോ മനുഷ്യനും പഠിക്കട്ടെ, ചിന്തിക്കട്ടെ, ഒരു ആത്മപരിശോധന നടത്തട്ടെ, പഴയ അവന്റെ പട്ടികൾ നിരത്തി അവൻ ചിന്തിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ആരോടാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണെന്ന് അഭിമാനിക്കുന്ന ഖിയാമത്ത് നാള് വരെ വരുന്ന ഓരോ മുസൽമാന്മാരോടും പറയുകയാണ്, അമുസ്ലിങ്ങളോടല്ല, മറ്റു ഇതര മതസ്ഥരോടല്ല. കാരണം ഇവിടെ അല്ലാഹ് വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ എന്നാണ്, മുസ്ലിങ്ങളെയാണ് അല്ലാഹ് വിളിച്ചത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞതെന്താണ്? നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയാനുള്ള ആ പേര് വിളിക്കാനുള്ള അവകാശികളാണെങ്കിൽ തന്നെ നിങ്ങളിൽ തഖ്വ പരിപൂർണമായിരിക്കാൻ സാധ്യതയില്ല, വീഴ്ച വന്നേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹ് പിന്നെ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചതിന്റെ ശേഷം പിന്നെ പറയുന്നു നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക. അപ്പോൾ മുഅ്മിനീങ്ങളായതുകൊണ്ട് എന്ത് വരുന്നില്ല, ഭയപ്പെട്ടവരായി മാറുന്നില്ല എന്നർത്ഥം. അപ്പോൾ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം, ഓരോ ദിവസത്തിലും നിങ്ങൾ നിങ്ങളുടെ പഴയ പട്ടികയെ, ഓരോ ദിവസത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ എന്ത് ചെയ്തു, അതിനു മുമ്പത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു, നീണ്ടുപോകാൻ പാടുള്ളതല്ല. നീണ്ടുപോയാൽ നിങ്ങൾ മറന്നുപോകുന്നതാണ്. അല്ല മറക്കുന്നതല്ല, അള്ളാഹുവിന്റെ സീഡിമാരവിടെ കുറിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആൻ ഒരിടത്ത് പറഞ്ഞതായിട്ട് കാണാം, അവര് മറന്നിരിക്കുകയാണ്, ഞാൻ മറന്നിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഞാൻ ഇവിടെ എന്ത് പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്ത് കേട്ടു എന്നത് കൃത്യമായി എനക്കോ നിങ്ങൾക്കോ പറയാനോ ഓർക്കാനോ സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നാം എന്ത് ഭക്ഷണം കഴിച്ചു, ഏത് രൂപത്തിലുള്ള ഏത് ഇനത്തിലുള്ള ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എല്ലാവർക്കും മറുപടി പറയാൻ സാധിച്ചോളണമെന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ പട്ടിക നിരത്തി വെച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ചൂടാറാത്ത രൂപത്തിലാണ് അവിടെ ഹാജരാക്കി തരുക. ചൂടാറാത്ത രൂപത്തിൽ, അതേ രൂപത്തിൽ തന്നെ നാം കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു എന്നത് കഴിഞ്ഞ ആഴ്ച പോകട്ടെ, കഴിഞ്ഞ വർഷത്തിൽ ഈ ദിവസം, കഴിഞ്ഞ വർഷം പോകട്ടെ, പത്ത് ദിവസം, പത്ത് വർഷം മുമ്പ്, ഇരുപത് വർഷം മുമ്പ് നാം ഇവിടെ ഭൂമിയിലേക്ക് വന്ന ഇടം മുതൽ ഇന്നിവരേക്കും എന്തെല്ലാം ചെയ്തു എന്ന് ചോദിക്കപ്പെട്ടാൽ അതിനെല്ലാം മറുപടി നമുക്ക് പറയാൻ സാധിക്കുകയില്ലെങ്കിലും അള്ളാഹുവിന്റെ കമ്പ്യൂട്ടർ മറുപടി പറയുന്നതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളോട് അള്ളാഹു പറയുന്നു, നിങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിലും മറക്കാതെ ഉറക്കം വരാത്ത തൂക്കം ഉറക്കം വരെ ഇല്ലാത്തതായ രാജാതിരാജന്റെ മുമ്പിലേക്ക് നിങ്ങൾ ആവേണ്ടതുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ വിചാരണ ചെയ്യുക. നിങ്ങളൊരു കണക്ക് കൂട്ടൽ കൂട്ടുക. നിങ്ങൾ നിങ്ങളുടെ പഴയ പട്ടിക നിരത്തി വെക്കുക. എന്നിട്ടോ നിങ്ങളൊരു പഠനം നടത്തി നോക്കുക, ഈ കഴിഞ്ഞ ആഴ്ചയിലൂടെ ഞാൻ എന്തെല്ലാം ചെയ്തു കൂട്ടി, അതിൽ എത്രമാത്രം അല്ലാഹുവിനെ സ്മരിച്ചു, അതിലൂടെ പാശ്ചാത്താപങ്ങൾ ഞാൻ എത്ര ചെയ്തു. എന്റെ നേതാവായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് സഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ആയിഷ പറഞ്ഞത് എന്തായിരുന്നു, ഉമ്മുൽ മുഅ്മിനീൻ നമ്മുടെ മാതാവായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ചുരുങ്ങിയാൽ ദൈനം ദിനം ഓരോ ദിവസത്തിൽ 24 മണിക്കൂറിലൂടെ സർവശക്തനായ റബ്ബുൽ ഇസ്സത്തായ ആ അലീമായ രാജാതിരാജനോട് പാപമോചനം ചെയ്യാറുണ്ടായിരുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതും മുമ്പ് കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ സർവ്വ പാപങ്ങളെയും പുറത്തു തന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല മുൻകൂട്ടി വിവരം നൽകിയതായ നേതാവ്, നമ്മുടെ അനുശേദി നേതാവ്, ദിവസത്തിൽ 70 പ്രാവശ്യം, അത് ചുരുക്കമാണ്, മറ്റൊരു റിപ്പോർട്ടിൽ 100 പരം 100 എന്നും കാണാം. അങ്ങനെയുള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിച്ചതായ മുഅ്മിനായ മനുഷ്യ, നീ നിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞു പോയതായ മണിക്കൂറുകളിൽ എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്ര ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി, പാശ്ചാത്താപത്തിന് വേണ്ടി കൈ പൊക്കിയിട്ടുണ്ട് എന്നത് പരിശോധന നടത്തുക. അല്ലാഹു തന്നെ പറയുന്നു, അല്ലാഹുവിന് അറിയുമല്ലോ, ഷിട്ടാവിനറിയുകയില്ലേ ഷിട്ടികളുടെ നിലവാരം എന്താണ് എന്നത്, ഷിട്ടികൾ എത്രമാത്രം പാശ്ചാത്തപ്പിക്കുന്നുണ്ട് എന്നതും, ഷിട്ടികൾ എത്രമാത്രം പാപം ചെയ്യുന്നുണ്ട് എന്നതും, ഷിട്ടികൾ എത്രമാത്രം ഖേദിക്കുന്നുണ്ട് എന്നതൊക്കെ അല്ലാഹുക്ക് കൃത്യമായിട്ടറിയാം. അതിലവർ വീഴ്ച വരുത്തുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ അറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു പറയുകയാണ്, അല്ലയോ എന്റെ അടിമകളെ, എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ എന്നെ കൊണ്ട് വിശ്വസിച്ചവരെ, നിങ്ങൾ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഴ്ച വരുത്തിയവരാണ് എന്നത് നിങ്ങളുടെ പട്ടികയിലൂടെ, പഠനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് വേണം, പിന്നെയും അല്ല മടക്കി പറയുന്നു, അതേ തഖ്വയുടെ വീട്. എന്താണ് ഈ രണ്ടാമത്തെ തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒത്തക്കുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾ ആ പരിശോധന നടത്തുമ്പോൾ കണ്ടതായ വീഴ്ചകളെ നിങ്ങൾ നിരത്തി നീക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ വ്യാഴാഴ്ച മുതൽ ഈ വ്യാഴാഴ്ച വരെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പായിട്ട് അതിലെത്ര ഫിറ്റ് ചെയ്തു, 5 നമസ്കാരം ജമാഅത്തോടു കൂടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കലാണ് പരിപൂർണ മുഅ്മിനിന്റെ അടയാളം, അല്ലാത്തവൻ കാപക്ഷ്യത്തിന്റെ ഉടമയാണ്, മുനാഫിഖാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടില്ലേ, കേട്ടു, ഉച്ചക്ക് നടന്ന ക്ലാസ്സിലും കേട്ടു, രാത്രി നടന്ന ക്ലാസ്സിലും കേട്ടു. എന്നിട്ട് നാം അതിൽ എത്ര വീഴ്ച വരുത്തി, എത്ര നമസ്കാരങ്ങളിലാണ് പള്ളിയിലുണ്ടായിരുന്നത്, എത്ര നമസ്കാരത്തിലാണ് റൂമിൽ നമസ്കരിച്ചത്, എത്ര നമസ്കാരമാണ് ഉറങ്ങിക്കൂട്ടിയത്, എത്ര നമസ്കാര സമയത്തിലാണ് ഫിലിംസ് കണ്ടത്, എത്ര നമസ്കാര സമയത്താണ് കാരം ബോർഡ് കളിച്ചത്, എത്ര നമസ്കാര സമയത്താണ് ചീട്ട് കളിച്ചത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിനോദാഭാസത്തിൽ നാം കഴിച്ചു കൂട്ടിയത്, അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് നമ്മൾ നിട്ട് വിട്ടുപോയത്. ഇതെല്ലാം നമ്മുടെ പരിശോധനയിൽ പെടേണ്ടതാണ്, പെടുത്തേണ്ടതാണ്. പെടുത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിൽ വീഴ്ച നാം എത്തിയേക്കാൻ സാധ്യതയുണ്ട് എന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾ ഈ പരിശോധനയ്ക്ക് ശേഷം എന്ത് വേണം? കൊത്തക്കുള്ള ആ വീഴ്ചകളെ നിങ്ങൾ നികറ്റുക. ആ വീഴ്ചകളിൽ നിന്നിട്ട് നിങ്ങൾ പാശ്ചാത്തപിച്ച് കേതിച്ച് മടങ്ങിയിട്ട് സത്യപ്പറഞ്ഞ റബ്ബുൽ ഇസ്സത്തിന് മുമ്പിൽ ചെയ്യുക. രക്ഷിതാവേ, ഇനി മീനിൽ അങ്ങനെയുള്ള വീഴ്ച എന്നിൽ നിട്ട് വന്നു പോകുന്നതല്ല എന്ന്. വന്നുപോയ വീഴ്ചയെ സംബന്ധിച്ചിടത്തോളമോ അള്ളാഹുവിനോട് ഹൃദയം വെന്തുരുകിയും കൊണ്ട് ഖേദിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് കണ്ണുനീര് ധാരധാരിയാക്കി ഒലിപ്പിച്ചുകൊണ്ട് റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ കുറ്റം സമ്മതിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്നിട്ട് പാശ്ചാത്താപത്തെ സ്വീകരിക്കാതിരിക്കുന്നതല്ല. അടിമ എത്രമാത്രം പാശ്ചാത്തപിക്കുന്നു അത്രമാത്രം റബ്ബുൽ ഇസ്സത്തിന് നമ്മളോട് സ്നേഹമാണ്, നമ്മെ അടുപ്പിക്കുന്നതാണ്, നമ്മെ സ്നേഹിക്കുന്നതാണ്, നമ്മെ അനുഗ്രഹിക്കുന്നതാണ് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞതും നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരടിമ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന് അടിമയോട് വെറുപ്പാണ് എന്നതും, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിന് ആ അടിമയോട് സ്നേഹം കൂടുതലാണ് എന്നതും നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോക മുസ്ലിങ്ങളെ പഠിപ്പിച്ചതായ പാഠമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളവരോട് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹു കൂട്ടാക്കുമായിരുന്നില്ല, എങ്ങനെയെങ്കിലും അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ചിരുന്നേനെ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ കോപ്പം വരെ നിങ്ങളിൽ ഇറങ്ങുന്നതില്ലാതെയായി മാറുകയാണ് എന്നർത്ഥം. അള്ളാഹുവിന്റെ ശാപവും അള്ളാഹുവിന്റെ കോപ്പവും അള്ളാഹുവിന്റെ ക്രോധവും നമ്മൾ നിന്നിട്ട് ദൂരപ്പെടാനുള്ള മാർഗം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, പാശ്ചാത്തപ്പിച്ചുകൊണ്ടേയിരിക്കുക, തെറ്റ് സമ്മതിച്ചുകൊണ്ടേയിരിക്കുക. അത് എത്ര മാത്രമായിരുന്നാലും വിരോധമില്ല. അല്ലാഹു റസൂൽ സഹീഹായ ഹദീസിൽ, സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുകയാണ്, അല്ലാഹു പറഞ്ഞതായിട്ട് എന്റെ അടിമേലിലേക്ക് ഭൂമിയിലുള്ളതായ മണലിന്റെ അത്ര എണ്ണമുള്ള പാപവുമായിട്ടാണ് വരുന്നത്. പക്ഷേ അതേ സമയത്ത് അവൻ എന്റെ കൂടെ ആരെയും ചുരുക്കി വെച്ചിട്ടില്ല, എന്റെ കൂടെ ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, ഞാനല്ലാതെ ആർക്കും ധനമേർച്ചയാക്കിയിട്ടില്ല, അറുത്തിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെയാണ് എന്നിലേക്ക് എന്റെ അടിമ വരുന്നതെങ്കിൽ അവന്റെ പാപം എത്രയായിരുന്നാലും വിരോധമില്ല, അവനെ ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ആ ശിക്ഷയ്ക്ക് ആ പാപങ്ങൾക്ക് വിജയമായ ശിക്ഷകൾ നൽകിയതിന്റെ ശേഷമായി ആയിരുന്നാലും വിരോധമില്ല, അവനെ അള്ളാഹു സ്വർഗത്തിലേക്ക് നയിക്കാതിരിക്കുന്നതല്ല, അവൻ ശിർക്ക് ചെയ്യാത്തവനാകുന്ന കാലത്തോളമെന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. എന്നാൽ ബഹുമാനികളെ, ഈ ആയത്തിൽ അള്ളാഹ് എന്താ പഠിപ്പിച്ചത്? വത്തഖുല്ല എന്ന് വീണ്ടും മടക്കി പറഞ്ഞു. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ്, നിങ്ങൾ പഠനം നടത്തിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ആയത്ത് അല്ല ഖുർആൻ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതായ വാർത്ത കേട്ട ശേഷം, പ്രസംഗം കേട്ട ശേഷം, ഉപദേശം കേട്ട ശേഷം, വാളന്റെ സദസ്സിൽ പങ്കെടുത്ത ശേഷം ഇങ്ങനെയുള്ള പരിശോധന നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് ആത്മാവിന്റെ മുമ്പിൽ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നത് അള്ളാഹുക്കറിയാം. നിങ്ങൾ അള്ളാഹിന്റെ കണ്ണിൽ അള്ളാഹുവിന്റെ കണ്ണിൽ പേടിയിട്ടിട്ട് അള്ളാഹിനെ വഞ്ചിക്കുവാനോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യം നടത്തുവാനോ സാധിക്കുന്നതേ അല്ല. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തതിനെ കുറിച്ചെല്ലാം സൂക്ഷ്മമായി അറിയുന്നതായ, ആ കൃത്യമായി അറിയുന്നതായ സൂക്ഷ്മജ്ഞാനിയാണ് റബ്ബുൽ ഇസ്സത്ത്. ഫലാതകൂനു, നിങ്ങളായി പോകരുത് എന്റെ അടിമകളെ, കല്ലദീനനസുല്ലാ, അള്ളാഹനെ മറന്നു ജീവിക്കുന്നതായ മന്ദം പിടിച്ച കുണ്ടങ്ങളെ പോലെയായി പോകരുത്. അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്ന വിഭാഗമുണ്ടല്ലോ, എനിക്കൊരു ശിക്ഷാവണ്ടി എന്ന ബോധമില്ലാതെ രൂപത്തിൽ ജീവിക്കുന്നതായ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കാണാം. ഏഷ്മാര് മുസ്ലിങ്ങൾ ലോകത്തിൽ ധാരാളം കാണാം. അവരുടെ ജീവിതം കണ്ടാൽ, അവരുടെ തീറ്റ കണ്ടാൽ, അവരുടെ ഉറക്കം കണ്ടാൽ, അവരുടെ വിനോദം കണ്ടാൽ, അവരുടെ കളികൾ കണ്ടാൽ, അവരുടെ ജീവിതത്തിന്റെ പല തുറകളും കണ്ടാൽ നമുക്ക് തോന്നിപ്പോവുകയാണ് ഇവർക്ക് ശിക്ഷാവണ്ടി എന്ന ബോധം തന്നെ ഇല്ല എന്ന്. അവർ തൊള്ള കൊണ്ട് പറയുന്നുണ്ടാവുകയില്ല ശിക്ഷാവില്ല എന്ന്, പക്ഷെ അവരുടെ പ്രവർത്തനം കുറിക്കുന്നത് അങ്ങനെയുള്ള ഒരു ശിക്ഷ അവിടെ ഇവിടെ ഇല്ല എന്നതാണ്. എന്തുകൊണ്ട്? രാജാധിരാജനായ സിംഹാസനത്തിന്റെ ഉടമയായ, ആകാശഭൂമിയുടെ ഉടമയായ, നമ്മെ സംരക്ഷിച്ച് സൃഷ്ടിച്ച് രക്ഷിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നതായ, നമ്മെ വിഷിച്ചുകൊണ്ടേയിരിക്കുന്നതായ ഒരു ശിക്ഷ ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവൻ നമ്മളിലേക്ക് അടുത്തവനാണ്. നാം ചിലപ്പോൾ നമ്മുടെ തോന്നിവാസം കൊണ്ട് അവനെ തൊട്ട് ദൂരപ്പെടുന്നുണ്ടെങ്കിലും അവൻ നമ്മളിൽ നിന്നിട്ട് ദൂരപ്പെട്ടവനല്ല, അവൻ നമ്മെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, വിഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ശബ്ദം വരെ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, ശ്വാസോശ്വാസം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നാം കഴിക്കുന്നതായ ശ്വാസം, കഴിക്കുന്നതായ ഞാടിയുണ്ടല്ലോ, ഞരമ്പുണ്ടല്ലോ, ആ ഞരമ്പിനേക്കാളും എന്ന് പറയുന്ന നിങ്ങൾ ശ്വാസം കഴിക്കുന്ന ആ ഞരമ്പിനേക്കാളും നിങ്ങളിലേക്ക് അടുത്തവൻ ഞാനാണെന്ന് പറഞ്ഞൊരു ശിട്ടാവുണ്ടെന്ന് ഒരുത്തം വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രവർത്തനം എന്താണ് കുറിക്കേണ്ടത്? ആ ശിട്ടാവിനെ ഭയപ്പെട്ടുകൊണ്ടല്ലേ ജീവിക്കേണ്ടത്? എത്രത്തോളം ഉദാഹരണം നാം ഇവിടെ പറയാറുണ്ട്. മനുഷ്യൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അവന്റെ പ്രവർത്തനം കുറിക്കുന്നത് അള്ളാഹുവിൽ അവന് വിശ്വാസമില്ല എന്നതിലേക്കാണ് എന്നതിന് അവൻ തന്നെ തെളിവാണെന്ന് നാം പലപ്പോഴും പറഞ്ഞതാണ്. നമ്മുടെ വാപ്പ നമ്മെ നമ്മുടെ ബിൽഡിംഗിന്റെ നീരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിവരമുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ വീടുണ്ട്, പാലസുണ്ട്, നാം പാലസിന്റെ താഴെയാണ്, വാപ്പ അകത്തുണ്ട്, പക്ഷേ ഗ്ലാസ് പൂട്ടിയിരിക്കുകയാണ്. പക്ഷെ ഗ്ലാസിന്റെ അകത്തിൽ നിന്നിട്ടും കാണാൻ മാർഗമുള്ള രൂപത്തിലുള്ള ഗ്ലാസാണ് എന്റെ ബിൽഡിംഗിൽ ഉള്ളത് എന്നത് എനിക്ക് വിവരമുണ്ടെങ്കിൽ വാപ്പ എന്നെ കാണുന്നുണ്ട്, ഗ്ലാസ് അടച്ചാലും തുറന്നാലും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യൂല? വാപ്പാക്ക് ഇഷ്ടമില്ലാത്ത പുകവലിക്കൽ ഞാൻ താഴെയാണെങ്കിലും നടപ്പൂല, വാപ്പ മീതെ നിന്നിട്ട് വീക്ഷിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അല്ലേ? ഇതെല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. എന്തുകൊണ്ട്? ഗ്ലാസ് അവിടെ പൂട്ടട്ടെ തുറക്കട്ടെ എങ്ങനെയായിരുന്നാലും അവിടെ കാണുന്നുണ്ട് എന്നത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ളതായ വിശ്വാസം ഒരു മുഅ്മിന് ഈ വാപ്പ കാണും പോലെയുള്ള വിശ്വാസമാണോ? അല്ല, ഒരിക്കലുമല്ല. വാപ്പ അവിടെ മരിച്ചു വീണിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്, വാപ്പ ഒരു പക്ഷേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാതിരിക്കാനും സാധ്യതയുണ്ട്, വാപ്പ ഒരു പക്ഷേ അവിടെ ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട് അല്ലേ? പല നിലക്കും അവിടെ സാധ്യതകളുണ്ട്. ഒരുപക്ഷെ കക്കൂസിലായിരിക്കാം വാപ്പ. ഇതൊന്നും നമുക്ക് താഴേക്ക് വിവരമില്ലാത്ത വാർത്തയാണ്. അതേസമയത്ത് നൂറേ നൂറിൽ നമുക്ക് ഉറപ്പായിട്ട് വിവരമുള്ള കാര്യമാണ് എന്ത്? അള്ളാഹു നമ്മെ എല്ലാ സമയത്തും വിശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നത്. അതിൽ വല്ല മുഅ്മിനും സംശയമുണ്ടെങ്കിൽ അവൻ മുഅ്മിനല്ല, അവന്റെ പേര് മുഹമ്മദ് ആണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അവൻ നാരായണനാണ്, അള്ളാഹുവിന്റെ അടുക്കൽ അവൻ അമുസ്ലിമാണ്. എന്ത്? അള്ളാഹ് എന്നെ കാണുന്നില്ല എന്നൊരുത്തൻ വിശ്വസിച്ചാൽ അപ്പോൾ അത്രയും ഉറപ്പുള്ളതായ വിശ്വാസമാണല്ലോ നമുക്കുള്ളത്, അള്ളാഹ് നമ്മെ വീക്ഷിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ വാപ്പ കാണാനും കാണാതിരിക്കാനും സാധ്യതയുള്ള വാപ്പയെ പേടിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് നൂറേ നൂറിൽ കാണുമെന്ന് ഉറപ്പുള്ള അള്ളാഹനെ പേടിച്ചിട്ട് നാം പ്രവർത്തിക്കുന്നില്ല? എന്തുകൊണ്ടത് വരുന്നു? ഈമാനിൽ എന്തോ ഒരു കോട്ടം തട്ടിയിട്ടുണ്ട്, ഈമാനിൽ എന്തോ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നതിലേക്ക് തെളിവല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഉണ്ടാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്, ഒരാത്ത തോന്നൂ എന്റെ അടിമകളെ നിങ്ങളായി പോകരുത്, അള്ളാഹനെ മറന്നവരെ പോലെയായി പോകരുത്. പാൻസാഹും അംഫുസഹും, അള്ളാഹനെ മറന്നവരെ പോലെ ജീവിച്ചാൽ അവർക്ക് തന്നെയാണ് കോട്ടം, അവർക്ക് തന്നെയാണ് നാശം, അവരെ മതിമറന്ന് ജീവിച്ചവരായി മാറുന്നു എന്ന് മാത്രമേയുള്ളൂ. അള്ളാഹ്ക്ക് വല്ല കോട്ടവും തട്ടാനുണ്ടോ ഇവിടെ ജനങ്ങൾ അള്ളാഹനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ അള്ളാഹ്ക്ക് കുറച്ച് നിസ്കാരത്തിന്റെ ആവശ്യമുണ്ടോ, വല്ല ഹജ്ജിന്റെ നോമ്പിന്റെ ആവശ്യമുണ്ടോ? ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ കോട്ടമെന്ന് അള്ളാഹു പറയുന്നു. ഉലാഇകഹുമുൽ ഫാസിഖൂൻ, അങ്ങനെ മതിമറന്നുകൊണ്ട് മന്ദം പിടിച്ച കുന്തങ്ങളെ പോലെ അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ജീവിക്കാത്ത വിഭാഗം അവർ തന്നെയാണ് അള്ളാഹന്റെ ഭാഷയിൽ ഫാസിഖീങ്ങൾ. ഉലാഇക അവർ തന്നെയാണ് ഹുമുൽ ഫാസിഖൂൻ, ശക്തിയോടുകൂടിയ പറയുന്നത് അവർ തന്നെയാണ് ഫാസിഖീങ്ങൾ. നമ്മൾ കേൾക്കാറില്ലേ ഫാസിഖീങ്ങളെന്നൊക്കെ, വാമലും പ്രസംഗത്തിലൊക്കെ ഫാസിഖീങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കാറുള്ളത് അതവിടെ അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ ഉള്ള ആളെ കുറിച്ചാണ്. നാം മാപ്പിളന്മാരും മുസ്ലിങ്ങള് പെറ്റ് വളർന്നത് നമ്മ രാജിക്കാന്റെ വീട്ടിൽ, നമ്മുടെ പരിസരത്തിൽ പള്ളിയിൽ എന്നും വാക്ക് കേൾക്കുന്നു. നമ്മുടെ പരിസരം മുഴുവനും അന്തരീക്ഷം മുസ്ലിം ഇസ്ലാമീകരിക്കപ്പെട്ട അന്തരീക്ഷം, എത്തിൻഖാനകൾ, മദ്രസകൾ, ഈ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, എവിടെ പോയാലും മില്യൺ കണക്ക് ഖുർആനിന്റെ കോപ്പീസുകൾ. നമ്മെക്കുറിച്ചല്ല ഈ ഫാസിഖീങ്ങൾ എന്ന് പറഞ്ഞത് എന്ന തെറ്റിദ്ധാരണ വല്ലവർക്കും ഉണ്ടായി പോകാതിരിക്കാൻ വേണ്ടിട്ടുള്ള പറയുകയാണ്. ആരാണ് കൂട്ടരെ ഫാസിഖീങ്ങൾ? അള്ളാഹനെ മറന്നു ജീവിക്കുന്നവർ. പ്രവർത്തനത്തിൽ, അവരുടെ അനക്കത്തിൽ, ചലനത്തിൽ, ആട്ടത്തിൽ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, വ്യക്തി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൽ ഇസ്ലാം തുറച്ചു കാണാതെ അള്ളാഹനെ മതി മറന്നു ജീവിക്കുന്നവർ, ഉലാഇകഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് കൂട്ടരെ ഫാസിഖീങ്ങൾ. എന്നാൽ ഫാസിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് വിശദീകരണം വേണോ? എന്നാൽ ഞാൻ പറഞ്ഞു തരാ വിശദീകരണം, അഥവാ നരകത്തിലേക്ക് പോകേണ്ടവര് എന്നാണ് അതിന്റെ അർത്ഥം. ആരാണ് ഫാസിഖീങ്ങൾ? നരകത്തിലേക്ക് ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് റിസർവേഷൻ ചെയ്ത വിഭാഗമാണ് ഫാസിഖീങ്ങൾ. പിന്നെ നിങ്ങൾക്കറിയണമോ ഫാസിഖീങ്ങളും സ്വർഗവാസികളും ഒരുപോലെയല്ല എന്നത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. വിശദീകരണം വേണമെങ്കിൽ ഞാൻ തരാം. അല്ല തന്നെ പറയുന്നു, സ്വർഗവാസികളും നരകവാസികളും ഒരു കാലത്തും സമമേ അല്ല, ദുനിയാവിലും അല്ല, പരലോകത്തിലും അല്ല. അവർ ഒരു കാലത്തിനും സമമല്ല അള്ളാഹുവിന്റെ വീക്ഷണത്തിൽ. ലായസ്തവീയസ്സാണ് അവരുടെ വ്യത്യാസം. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിദൂൻ, സ്വർഗവാസികൾ അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. അള്ളാഹുവിന്റെ വാക്കാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അസ്ഹാബുൽ ജന്നത്തി, സ്വർഗവാസികൾ ആരാണെന്ന് അറിയാമോ? ഹുമുൽ ഫായിദൂൻ, അവരാണ് യഥാർത്ഥ വിജയികൾ. ഈ ആയത്ത് ഗംഭീര്യതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയത്തിന്റെ അകത്തെ പാർപ്പിടമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മെ ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ നിമിഷത്തിലും അള്ളാഹന്റെ റബ്ബാനിയങ്ങളായിട്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞ ആയത്തുകളാണ്. അതുകൊണ്ട് ഇനിമേലും അടുത്ത ആഴ്ചക്ക് ക്ലാസിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്നിട്ട് ആരൊക്കെ ഈ ആയത്തിൽ പറഞ്ഞതായ ഭാഗങ്ങൾ പിച്ചാക്കി എന്നൊരു പരിശോധന, ആത്മപരിശോധന നാം നടപ്പാക്കേണ്ടതുണ്ട്. നമ്മുടെ പരിസരത്തിന് മുമ്പ് ആദ്യം ഹൃദയം ക്ലിയറാക്കുക, പിന്നെ പരിസരം ക്ലിയറാക്കുക, പിന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടി മുന്നോട്ട് വരിക. എന്നിട്ട് ഖുർആൻ ഇറങ്ങിയ നാട്ടിൽ നിന്നിട്ട്, വഹി ഇറങ്ങിയ നാട്ടിൽ നിന്നിട്ട് ആ അതേ വഹിയിന് ചൂടാറുന്നതിന് മുമ്പ് എടുപ്പിച്ചു കൊടുത്തതായ അതേ നാട്ടിൽ വെച്ചിട്ട് നമുക്കും പഠിക്കാനുള്ള ചുറ്റുപാടും സാഹചര്യങ്ങളും ഉള്ളതായ ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുത്തിട്ട് മുതൽ കൂട്ടുണ്ടാക്കിയിട്ട് കിട്ടിയ വീസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനല്ലാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. ബഹുമാനികളെ, നാം ഇവിടെ ചർച്ച ചെയ്തു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററിയാണ്. നബി തിരുമേനിയുടെ ഹിസ്റ്ററി നാം ഇവിടെ പറഞ്ഞു വരുന്നപ്പോൾ കഅബയുടെ പുനരുദ്ധാരണം നബിയുടെ 35-ാമത്തെ വയസ്സിൽ നടന്നിരുന്നു എന്നതാണ്. നബിയുടെ കല്യാണശേഷം സംഭവിച്ച സംഭവ വികാസങ്ങളിൽ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പായിട്ട്, വഹിയിറങ്ങുന്നതിന് മുമ്പായിട്ട് നടന്ന സംഭവ വികാസങ്ങളിൽ ഏറ്റവും തുറച്ചു കാണുന്നതായ ഹിസ്റ്ററി ഗ്രന്ഥങ്ങളിൽ നിന്നിട്ട് നൂറുകണക്കിൽ ആയിരക്കണക്കിൽ ഹിസ്റ്ററി ഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദസായിട്ട്, ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്തതായ ഭാഗം. ഇവിടത്തേക്ക് എത്തിയപ്പോൾ നാം പറയുകയുണ്ടായി കഴിഞ്ഞ ക്ലാസിൽ കഅബത്തിന്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ പൊളിച്ച് പണിയുക എന്ന വാർത്തയിലേക്ക് നാം എത്തുമ്പോൾ കഅബയെക്കുറിച്ച് ഷോർട്ടായ രൂപത്തിൽ ചിലത് പറയൽ ഇവിടെ അനിവാര്യമാണ് എന്നത്. കഅബയിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് നിങ്ങളെപ്പോലോത്ത മക്കയിലും മദീനയിലും കറങ്ങി സഞ്ചരിച്ചിട്ട് ഹജ്ജും ഉംറയും ചെയ്യുവാനും പല നിലക്കും ഹാജിമാരാകുന്ന അള്ളാഹുവിന്റെ അതിഥികളെ സമീപിച്ചുകൊണ്ട് അവരുമായിട്ട് ഇടകലർന്നിട്ട് സതുപദേശങ്ങൾ നൽകിയിട്ട് ധാരാളം പ്രതിഫലങ്ങൾ ഇൻഷാ അള്ളാഹ് അള്ളാഹു ആ ഇനത്തിൽ പെടുത്തട്ടെ. അള്ളാഹു എന്നിട്ട് നേടിയെടുക്കുവാനും ഭാഗ്യം നേടിയവരായ, ഭാഗ്യം കിട്ടിയവരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ ഹറാമിനെ കുറിച്ചും അറിയൽ അനിവാര്യമാണ്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാലോ അത് ഏതർത്ഥത്തിൽ ഞാൻ പറയുന്നതാണ്, കഅബയെ വലയം ചെയ്യുന്ന പള്ളി എന്ന അർത്ഥത്തിലാണ്. കഅബയെ വലയം ചെയ്യുന്നതായ പള്ളിയാകുന്ന മസ്ജിദുൽ ഹറാം നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മതിലോ ചുമരോ ഇല്ലാത്ത രൂപത്തിൽ, തടസ്സമില്ലാത്ത രൂപത്തിൽ കഅബത്തിന്റെ പരിസരത്തിൽ തവാഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ സ്ഥലത്തിനെ കുറിച്ച് മാത്രമാണ് നബിയുടെ ജീവിതകാലം മുഴുവനും മസ്ജിദുൽ ഹറാം എന്ന് പറയുക. നബിയുടെ ജീവിതകാലം മുഴുവനും മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തവാഫ് ചെയ്യുന്നതായ സ്ഥലത്തിനെ കുറിച്ചാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയാറുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടം വരേക്കും നിലനിന്നു. എന്തുകൊണ്ട്? ആ കാലഘട്ടത്തിലെല്ലാം ഇവിടെ മുസ്ലിങ്ങൾക്ക് മസ്ജിദുൽ ഹറാമിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ട് മതിലും ചുമരും ഉണ്ടാക്കിയിട്ട് പള്ളിയുടെ ആകൃതിയിൽ കെട്ടാനുള്ളതായ ഒരുക്കമോ തയ്യാറെടുപ്പോ സൗകര്യമോ ടൈമോ ഉണ്ടായിരുന്നില്ല. ധൃതിയോടുകൂടി അവരെ യുദ്ധം ചെയ്തുകൊണ്ടേ ഇരുന്നു. പ്രബോധനം ചെയ്തുകൊണ്ടേ ഇരുന്നു. നിങ്ങൾക്കറിയാം, നബിയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ നാം ഏകദേശം കണക്ക് പറയാറുണ്ട്, 70 യുദ്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നടന്നിരുന്നു. അതിൽ നിന്നിട്ട് ഏകദേശം ആണ് പിന്നെയും 25 യുദ്ധങ്ങളിൽ നബി ഡയറക്റ്റ് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഏതാനും ചില്ലറ വർഷങ്ങൾ കൊണ്ട്, എന്ന് പറഞ്ഞാൽ 10 കൈകൊണ്ടെണ്ണാൻ മാത്രമുള്ള 10 വർഷം, ഈ 10 വർഷം കൊണ്ട് 13 വർഷം മക്ക ജീവിതം ആ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ കാബയില്ലല്ലോ, അത് ചർച്ചാ വിഷയമല്ല. അപ്പോൾ അതിനുശേഷം നമ്മുടെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നിട്ട് 10 വർഷം ഇവിടെ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇത്രയും കൂടുതൽ യുദ്ധങ്ങൾ, അതല്ലാത്ത ധാരാളം സറായ യുദ്ധങ്ങളല്ലാത്ത നിവേദക സംഘമായിട്ട് പോക്ക് വരവുകൾ എന്തെല്ലാം ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിരുന്നു. നമ്മുടെ മുമ്പിലുള്ള നിയമാവലികൾ നീണ്ടതും കുറിയതുമായ എല്ലാം അറങ്ങിക്കൊണ്ടേയിരുന്നു. പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഫാത്തിന് ശേഷം അബൂബക്കർ വരുന്നു. അബൂബക്കറിനും വമ്പിച്ച പ്രശ്നങ്ങൾ 2 വർഷത്തിലൂടെ, 2-2.5 വർഷത്തിലൂടെ നീണ്ട 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 യുദ്ധങ്ങൾ, പ്രശ്നങ്ങൾ കൈയാളേണ്ടി വന്നു, പ്രതിവിധികൾ കണ്ടെത്തേണ്ടി വന്നു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒഫാത്തോടുകൂടി ഒറിജിനൽ മുസ്ലിങ്ങൾ മുമ്പ് തന്നെ ആ വാർത്ത മുസ്ലിമായി അഭിനയിച്ചിരുന്നതായ പലവരും ഞങ്ങൾ മുർത്തജീങ്ങളാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഇസ്ലാമിൽ നിന്നിട്ട് ഏറ്റവുട്ടായിപ്പോയവരായിട്ട് അഭിനയിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളായതായ കള്ളനബിമാരുടെ പിന്നിരുന്നുകൊണ്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉടലെടുത്തതായ ആ മുസൈലിമത്തുൽ കദ്ദാബ് അടക്കമുള്ള, അതിനുശേഷം സജാഹ് പോലോത്തതായ, അസ്വദുൽ അൻസി പോലോത്തതായ കള്ളനബിമാരുടെ പിന്നാണ് നടന്നുകൊണ്ട് മുർത്തദീങ്ങൾ ഉടലെടുത്തതായ കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖിന് പല പ്രശ്നങ്ങളും പരിഹരിക്കാറുണ്ടായിരുന്നത് കൊണ്ട് തന്നെ മസ്ജിദുൽ ഹറാം എന്ന പേരിൽ നാം തുടങ്ങിവെച്ച കഅബത്തിന്റെ പരിസരത്തിൽ പള്ളിയെ കെട്ടുക, പള്ളിയുടെ ആകൃതിയെ ഉണ്ടാക്കുക, മതിലും ചുമരും ഉണ്ടാക്കുക എന്നതൊന്നും ശ്രദ്ധിക്കാൻ അബൂബക്കറിനും സാധിച്ചിരുന്നില്ല. പിന്നെ ആരാണ് ആദ്യമായിട്ട് അത് ചെയ്തത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലായിരുന്നു മസ്ജിദുൽ ഹറാം അഥവാ മസ്ജിദ് കഅബത്തിന്റെ പരിസരത്തിലുള്ളതായ പള്ളി വികസനം, തവാഫിന്റെ മതാഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന തവാഫ് ചെയ്യുന്നതായ സ്ഥലത്തിനെ വലയം ചെയ്തുകൊണ്ട് പള്ളി ഉണ്ടാക്കിയിരുന്നത്. ആദ്യമായിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റയുടെ 17-ാമത്തെ വർഷത്തിൽ മസ്ജിദുൽ ഹറാമിന് മതിലുണ്ടാക്കി, ചുമരുണ്ടാക്കി, ഈ തവാഫ് ചെയ്യുന്ന സ്ഥലത്തിനെ വലയം ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? മതില് കെട്ടി. അപ്പോൾ എന്തായി? പള്ളി അവിടേക്ക് അവസാനിച്ചു എന്ന് അർത്ഥം. പള്ളി അവിടേക്ക് അവസാനിച്ചു, അവിടം വരെ പള്ളി എന്നർത്ഥം. മതാഫ് അവസാനിക്കുന്ന സ്ഥലം വരെ പള്ളി, ഏകദേശം ബാബു ബനൂ ഷൈബ എന്ന പേരിലുള്ള വാതിലുണ്ടായ സ്ഥലം വരെ എന്ന് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കൃത്യം എങ്ങനെ മനസ്സിലാക്കുക? മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ, മഖാം ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കയറി നിന്ന കല്ലെന്ന് പറയപ്പെടുന്ന കല്ലുണ്ടല്ലോ, ആ കല്ല് നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നിട്ട് ഏകദേശം 1-2 മീറ്റർ മാത്രം അകലെ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ പള്ളി അവസാനിച്ചു. എന്നത്തെ പള്ളി? ഉമർ ഇബ്നുൽ ഖത്താബ് വലയം ചെയ്തുകൊണ്ട് അവിടെ മതിലുണ്ടാക്കിയതായ പള്ളി അവസാനിച്ചു എന്നർത്ഥം. അതിനുശേഷം ഹിജ്റയുടെ 26-ാമത്തെ വർഷത്തിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൽ ഹറാം വികസിപ്പിച്ചു. അദ്ദേഹം പിന്നെ പല വാതിലുകളും മസ്ജിദുൽ ഹറാമിനുണ്ടാക്കുകയും ചെയ്തു. മഹാനായ സുബൈർ റളിയല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ഹിജ്റയുടെ 66-ാമത്തെ വർഷത്തിലും 64-ൽ ആരംഭിച്ചിട്ട് 66-ലാണ് അവസാനിപ്പിച്ചത്. അതുപോലെ അതിനുശേഷം ഹിജ്റയുടെ 91-ാമത്തെ വർഷത്തിൽ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന രാജാവാണ് പിന്നെ മസ്ജിദ് ഹറാം വികസനം നടത്തിയത്. അതുപോലെ തന്നെ 131 ഹിജ്റയുടെ 131-ാമത്തെ വർഷത്തിൽ അബൂ ജാഫറുൽ മൻസൂർ അൽ അബ്ബാസി എന്ന രാജാവ് വികസനം നടത്തുകയും ചെയ്തു. ഹിജ്റയുടെ 161-ൽ ഒരു പ്രാവശ്യം, 164-ൽ രണ്ടാം പ്രാവശ്യവും മഹ്ദി ഇബ്നു മൻസൂർ അൽ അബ്ബാസി എന്ന രാജാവ് വികസനം നടത്തി. അതിനുശേഷം 167-ാമത്തെ വർഷത്തിൽ ഖലീഫ മൂസൽ ഹാദി എന്ന അബ്ബാസി ഖലീഫ വികസിപ്പിച്ചു. ഹിജ്റയുടെ 284-ാമത്തെ വർഷത്തിൽ അൽ മുഅ്തവദ് ബില്ലാ അൽ അബ്ബാസി എന്ന ഒരു അബ്ബാസി കുടുംബത്തിൽപ്പെട്ടതായ ഒരു രാജാവ് വികസിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അൽ മുഖ്തദിർ ബില്ലാ എന്ന രാജാവ് 306-ാമത്തെ വർഷത്തിൽ വികസിപ്പിച്ചു. അതിനുശേഷം ഹിജ്റയുടെ 803-ാമത്തെ വർഷത്തിൽ മസ്ജിദുൽ ഹറാമിന്റെ ഹിജ്റയുടെ 803-ാമത്തെ വർഷത്തിൽ മസ്ജിദുൽ ഹറാമിന് തീ പിടിച്ചു. തീ പിടിച്ചിട്ട് മുഴുവൻ, ഏകദേശം മുഴുവൻ പള്ളിയും എന്ന് തന്നെ പറയാം, ആ തീപിടുത്തത്തിൽ കത്തി നഷ്ടപ്പെടുകയും ചെയ്തത് കാരണത്താൽ അതിനുശേഷം ഹിജ്റയുടെ 804-ാമത്തെ വർഷം ആരംഭിച്ചു. പള്ളി കംപ്ലീറ്റ് കത്തി കത്തി നശിച്ചപ്പോൾ പിന്നെ പുതുതായി പണിയണല്ലോ, അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വർഷം വേണ്ടി വന്നത്. 804 മുതൽ 807 വരേക്കും, 804 മുതൽ 807 വരേക്കും മസ്ജിദുൽ ഹറാം വീണ്ടും പണിയേണ്ടി വന്നു. ഇത് നാം സംസാരിക്കുന്ന കാബയെ കുറിച്ചല്ല, പിന്നെയോ കാബയെ വലയം ചെയ്യുന്ന പള്ളിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ശരി, അങ്ങനെ അതിനുശേഷം പിന്നെ സുൽത്താൻ അന്നാസർ എന്ന് പറയുന്ന, സോറി നിങ്ങൾ ഈ കേട്ടതായ വർഷത്തിൽ പുതുക്കി പണിതത് സുൽത്താൻ നാസർ എന്ന് പറയുന്ന രാജാവിന്റെ കാലത്തിലാണ്. അതിനുശേഷം ഹിജിറയുടെ 979-ാമത്തെ വർഷത്തിൽ സുൽത്താൻ സലീമുൽ ഉസ്മാനി എന്ന് പറയുന്ന, അഥവാ തുർക്കി രാജാക്കന്മാരുള്ള രാജാവിന്റെ പേരാണത്, ആ രാജാവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും മസ്ജിദുൽ ഹറാം വികസിപ്പിക്കണമെന്നും ആജിമാര് കൂടി ലോക മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, അതുകൊണ്ട് മസ്ജിദുൽ ഹറാം തികയുന്നില്ല എന്ന് കണ്ടപ്പോൾ, നിങ്ങൾ ഈ കേട്ടതായ വികസനത്തിലെല്ലാം മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തിലുള്ളതായ വീടുകളെ ഉമർ ബിൻ ഖത്താബ് പൊളിക്കാൻ ആരംഭിച്ചു. അതിനുശേഷം നാം ഇന്ന് കണ്ടതായ ഖാദിമുൽ ഹറമൈനി ശരീഫിന്റെ കാലഘട്ടത്തിൽ വരേക്കും വികസനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വീടുകൾ തകർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ വീടുകൾ മസ്ജിദുൽ ഹറാമിന്റെയോ മസ്ജിദുൽ നബവിയുടെയോ പരിസരത്തിൽ വികസനത്തിന് വേണ്ടിയിട്ട് പൊളിക്കുക എന്നുള്ളത് ആര് തുടങ്ങി വെച്ചതാണ്? ഉമർ ബിൻ ഖത്താബ് ആരംഭിച്ചു തുടങ്ങിയതാണ്. അവിടെ മുതൽ എല്ലാ വികസനത്തിനും വീടുകൾ പൊളിയപ്പെടുന്നുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ 979-ൽ ഇത് ഹിജ്റയാണ് ഈ പറയുന്നത്, നമുക്ക് മറ്റുള്ളവരുടെ തീയതി എന്തല്ല പരിഗണിക്കപ്പെടേണ്ട തീയതികളല്ല. 900 എന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട് ചിലർ, 1900 എന്നാണ്. അല്ല, നമ്മൾ അവരുടെ കണക്കല്ല പറയുന്നത്, നമ്മുടെ കണക്കാണ്, നമ്മുടെ ഹിജ്റയാണ്, റസൂലുള്ളാന്റെ ഹിജ്റയെ കുറിച്ചാണ് പറയുന്നത്. 979-ൽ ആരംഭിച്ചു, എന്നിട്ട് പരിപൂർണമാകുന്നതിന് മുമ്പ് സുൽത്താൻ സലീമുൽ ഉസ്മാനി മരിച്ചത് കാരണത്താൽ അദ്ദേഹത്തിന്റെ മകനാകുന്ന സുൽത്താൻ മുറാദ് ഇബ്നു സലീം എന്ന രാജാവാണ് പിന്നെ 979-ൽ തുടങ്ങി വെച്ചത്, 84-ൽ സമാപിക്കുകയും ചെയ്തു. അതിനുശേഷം അഥവാ ഈ നിങ്ങൾ കേട്ടതായ തുർക്കി രാജാവ് വികസനം നടത്തിയതിന്റെ ശേഷം പിന്നെ വികസിപ്പിക്കുന്നത് ഹിജ്റയുടെ 1375-ാമത്തെ വർഷത്തിൽ ഈ ഇന്നത്തെ ഭരണകൂടത്തിന്റെ തലവനായ അല്ലെങ്കിൽ അഥവാ ഹിജാസിലെ തലവനായ ഹിജാസിൽ ഭരണകൂടം ആരംഭിച്ച തലവനായ മഹാനായ മലിക് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിലായിരുന്നു ഹിജ്റയുടെ 1375-ൽ ആരംഭിച്ചത്. അതിന്റെ സമാപനം ഖാദിമുൽ ഹറമൈനി ശരീഫിന്റെ കാലഘട്ടത്തിലാണ് സമാപിക്കുകയും ചെയ്തത് എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യവും ആണ്. ഇതൊക്കെ മസ്ജിദുൽ ഹറാമിനെ കുറിച്ചാണ്. എന്നാൽ നാം അവിടെ മസ്ജിദുൽ ഹറാമിന്റെ മധ്യത്തിൽ കാണുന്ന ഹാജിമാരോട് നാം പറയാറുണ്ടല്ലോ, സ്വർണത്തിന്റെ കസവുമാല ധരിച്ചിട്ട് പച്ചവസ്ത്രം ധരിച്ചുകൊണ്ട് തലപൊക്കി നിൽക്കുന്നതായ വിശുദ്ധ കഅബ, ആ വിശുദ്ധ കഅബയെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. യഥാർത്ഥത്തിൽ മസ്ജിദുൽ ഹറാം ചരിത്രം പഠിക്കാൻ വേണ്ടി നാം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നെല്ലാം നാം പണ്ട് തന്നെ പറയാറുണ്ട്, ഹാജിമാരോട് പറയാറുണ്ട് പ്രത്യേകിച്ചിട്ട്. എന്ത്? മസ്ജിദുൽ ഹറാം വികസിപ്പിച്ചിട്ട് എവിടേക്കെല്ലാം എത്തുന്നുവോ അതെല്ലാം മസ്ജിദുൽ ഹറാം തന്നെയാണ്. അവിടെയെല്ലാം നമസ്കരിച്ചാൽ ലക്ഷത്തിൽ പരം പൂല് കിട്ടുകയും ചെയ്യും. റസൂലുള്ളാന്റെ കാലഘട്ടത്തിലുള്ള മസ്ജിദുൽ ഹറാമിന്റെ വിധി തന്നെയാണ്. ഇന്നാവട്ടെ, ഇനി വികസനം ക്യാമത്ത് നാൾ വരെ നടക്കുന്ന സ്ഥലമാവട്ടെ, അവിടെയെല്ലാം നമസ്കരിച്ചാൽ റസൂലുള്ളാന്റെ കാലഘട്ടത്തിലുള്ള മസ്ജിദുൽ ഹറാമിൽ നമസ്കരിച്ച കൂലി തന്നെയാണ് ലക്ഷത്തിൽ പരം, വ്യത്യാസമില്ല. ഇത് ഇജ്മാആണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളുടെ ഇടയിൽ. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസം വന്നാൽ എന്താ അപകടം വരാ? ഹാജിമാരുടെ ഹജ്ജ് സഹിയാവൂല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഹജ്ജ് സഹിയാവാത്തത്? അല്ലാഹു ഖുർആനിൽ സുമല്ലഖൂ തഫഹും വല്യൂഫൂ നദൂറഹും വല്യതവഫൂ ബിൽ ബൈതിൽ അഖീഖ, നിങ്ങളെ നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുന്ന വീട് എന്ന പേരിൽ അറിയപ്പെടുന്നതായ ആ കഅബയിലേക്ക് ചെന്നിട്ട് നിങ്ങൾ പെരുന്നാൾ രാവിലെ തവാഫ് ചെയ്യുക എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ കല്ലെറിഞ്ഞ ശേഷം. ഇല്ലേ, അത് നിർബന്ധമായ കൽപ്പനയല്ലേ? ആ നിർബന്ധമായ കൽപ്പന നിർവഹിക്കേണ്ടത് എവിടെയാണെന്ന റസൂൽ പഠിപ്പിച്ചത്? എവിടെയാ തവാഫ് ചെയ്യേണ്ടത്? മസ്ജിദുൽ ഹറാമിൽ അല്ലേ, കഅബയുടെ പരിസരത്തുള്ള പള്ളിയിലാണ് തവാഫ് ചെയ്യേണ്ടത്. ആ അപ്പോൾ റസൂല് ഈ തീരുമാനം തീരുമാനിച്ചപ്പോൾ, അള്ള ഈ തീരുമാനം മറക്കി റസൂല് വിറ്റാക്കിയപ്പോൾ ഉള്ള മസ്ജിദുൽ ഹറാമിലാണോ ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നെ തവാഫ് ചെയ്യപ്പെട്ടത്? അല്ല, വികസനം 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 കൂടി ഇന്ന് തവാഫ് ചെയ്യുന്നതൊക്കെയോ. നമ്മളൊക്കെ തവാഫ് ചെയ്ത് എവിടെയാണ്? പെരുന്നാൾ രാവിലെ എവിടെയാണ്? ചിലവരൊക്കെ മീതിയാണ്. അതിനെക്കുറിച്ച് പറയാറുണ്ട്, നമ്മൾ എതിർക്കുന്നില്ല കേട്ടോ, അന്തരീക്ഷത്തിലാണെന്നൊക്കെ. ഏതായാലും ഉലമാക്കൾ അനുവദിച്ചതായതുകൊണ്ട് നീതിയും ചെയ്യാമെന്ന് തന്നെയാണ് നാം പറയുന്നത്. അതായത് കാലഘട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ പണ്ഡിതന്മാർക്ക് ഗവേഷണം ചെയ്യാൻ അവകാശമുള്ള കാര്യങ്ങളിൽ ഗവേഷണം ചെയ്യാൻ അധികാരമുണ്ട് ഇസ്ലാമിൽ. അതിൽപ്പെട്ടതാണ് സഫാ മറുയുടെ നീതി ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ, ആധുനിക പണ്ഡിതന്മാർ തീരുമാനിച്ചു പാടുണ്ട് എന്ന്. മസ്ലഹത്ത് അതിലാണ് എന്ന് കണ്ടതുകൊണ്ടും ചെയ്യുന്ന സ്ഥലം അതേ സ്ഥലമാണ് എന്നത് കണ്ടതുകൊണ്ടും സിക്കിലും തിരക്കിൽ നിർത്തപ്പെട്ടിട്ട് ജനങ്ങൾ മരിച്ചുപോകുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാനുള്ള മാർഗം അതായതുകൊണ്ടും എന്നൊക്കെ. എന്നതുപോലെ താഴെ തവാഫ് ചെയ്യാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ നീതിയെ തവാഫ് ചെയ്യുന്നതുകൊണ്ട് വിരോധമുണ്ടെന്ന് നാം പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല. അപ്പോൾ പലരും എവിടെ തവാഫ് ചെയ്തത്? നീതയാണ്. അപ്പോൾ മസ്ജിദുൽ ഹറാം എവിടെയായിരുന്നു റസൂലുള്ളാഹിന്റെ കാലത്ത്? വളരെ താഴെയും വളരെ അടുത്തുമായിരുന്നു. പക്ഷെ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായോ? വികസിപ്പിക്കപ്പെട്ടതായ പള്ളിയിൽ തവാഫ് ചെയ്താൽ കൊള്ളൂലാണ്? ഉണ്ടായില്ല. ഉണ്ടായാലോ ലക്ഷക്കണക്കിന് രാജിമാരുടെ ഹജ്ജ് വസാദാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതുപോലെ തന്നെ മദീനത്തും നമുക്ക് പിച്ചാക്കാം. അതുകൊണ്ട് ആരും തന്നെ ഇവിടെ അറിവില്ലാത്തവരും നിങ്ങളെപ്പോലത്തതായ ഹെൽമിന്റെ സദസ്സുകളിൽ പങ്കെടുത്തിട്ട് കാര്യം ഗൌരവത്തോടുകൂടി മനസ്സിലാക്കാനുള്ള ചാൻസ് കിട്ടാത്തവരുമായ പലരും നിങ്ങൾ കാണാം ഗേറ്റിന്റെ അടുക്കൽ പോയിട്ട് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുന്നത് അല്ലേ. സഫും ബന്ധമുണ്ടാവൂല, ചിലപ്പോൾ പള്ളിന്റെ അകത്ത് തന്നെ ആവാൻ സാധ്യതയുമില്ല. എവിടെയായിരുന്നാലും വിരോധമില്ല. ആ ഗേറ്റിന്റെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും സഫ് കണ്ടാൽ അള്ളാഹു അക്ബർ ആക്കി നിസ്കാരം. അങ്ങനെയാണെങ്കിൽ എന്തിനോടോ നീ ഓടി അവിടേക്ക് പോയത്? നിനക്ക് റൂമിൽ നിസ്കരിക്കാമായിരുന്നല്ലേ. അവിടുന്ന് റോഡിൽ നിന്നിട്ട് അള്ളാഹു അക്ബർ വിളിച്ചാക്കാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും. നിങ്ങൾക്കറിയാം ഹജ്ജിന്റെ ഹജ്ജിന്റെ തിരക്ക് വളരെ ശക്തിയുള്ളതായ സന്ദർഭത്തിൽ വരേക്കും ചിലപ്പോൾ ആജിമാർ എന്ത് ചെയ്യാറുണ്ട്? അറിയാത്തത് കൊണ്ട് തിക്കും തിരക്കും എന്ത് വാതിലിന്റെ പരിസരത്തിൽ തന്നെ, ഗേറ്റിന്റെ പരിസരത്തിൽ തന്നെ ഉണ്ടാക്കും. അതേസമയത്ത് നമ്മൾക്ക് അകത്ത് ചെന്നാൽ സ്ഥലം കാണാം അല്ലെ. ഹജ്ജ് സമയത്ത് ഈ പറയുന്നത് എന്നിരിക്കെ ഈ ദിവസങ്ങളിലൊക്കെ അവിടെ ഇവിടെയും ഒറ്റത്തട്ടിയായി നിൽക്കുന്നതായ ആ സ്വത്തിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് ഖേദകരമെന്ന് പറയട്ടെ. അങ്ങനെയുള്ള വിഭാഗത്തിന് നമസ്കാരത്തിന്റെ പരിപൂർണത ലഭിക്കുന്നതല്ല, ജമാഅത്തിന്റെ കൂലിയും കിട്ടുന്ന കാര്യം വളരെ പ്രയാസമുള്ളതാണ്. ആ ഇനത്തിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ്. റസൂൽ പഠിപ്പിച്ചതെന്താണ്? നിങ്ങൾ ഫസ്റ്റ് സഫിനെ പൂർത്തിയാക്കുക. ഒന്നാം സഫ് പൂർത്തിയായാൽ മാത്രമേ രണ്ടാം സഫ് ആരംഭിക്കാൻ പാടുള്ളൂ, രണ്ടാം സഫ് പൂർത്തിയാൽ മാത്രമേ മൂന്നാം സഫ് ആരംഭിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഓരോന്നോരോന്നാക്കിയിട്ട് പൂർത്തിയാക്കുക എന്നാണ് റസൂല് കൽപ്പിച്ചത്. ഇത് പത്താം സഫ് പൂർത്തിയായി, പതിനൊന്നാം സഫിലേക്ക് എത്തണമെങ്കിലോ 11 മീറ്റർ നടക്കണം. അങ്ങനെയല്ലേ നമ്മൾ കാണാറുള്ളത്? ശരിയാവൂല ഇത്. അങ്ങനെയല്ല റസൂൽ പഠിപ്പിച്ചത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാന്റെ പള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടതായ ഏത് സ്ഥലത്ത് നമസ്കരിച്ചാലും റസൂലുള്ളാന്റെ പള്ളിയിൽ നമസ്കരിച്ച കൂലി കിട്ടുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മത്തിനത് പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ മസ്ജിദുൽ ഹറാം, വിശുദ്ധ കഅബയെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ആ വിശുദ്ധ കഅബ ദേവാലയം കണ്ടുകൊണ്ട് തന്നെ മുസ്ലിം ലോകവും മുസ്ലിങ്ങളല്ലാത്തവരായിരുന്ന വിഭാഗവും വളരെ ബഹുമാനിച്ച ആദരിച്ച ആദരണീയതയോടുകൂടി നോക്കിയതായ കഅബ, മക്കയിൽ ജീവിച്ചിരുന്നതായ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച, അള്ളാഹുവല്ലാത്തവരെ ആരാധിച്ച, അള്ളാഹുവല്ലാത്തവരെ പൂജിച്ച, അള്ളാഹുവല്ലാത്തവർക്ക് അർത്ഥതായ അബൂജഹലോത്തുബത്ത് ഷൈബത്ത് പോലത്തെ വിഭാഗം മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ കഅബയെ അവർ ബഹുമാനിക്കാറുണ്ടായിരുന്നു, ആദരിക്കാറുണ്ടായിരുന്നു എന്ന് നാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാപ്പാന കൊന്നവനെ മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് കണ്ടാൽ അവര് കൊല്ലാറുണ്ടായിരുന്നില്ല, അവർ ഉപേക്ഷിക്കാറാണ് പതിവ്. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്? അവർക്ക് ആ നാട്ടിന്റെ പവിത്രത അറിയും. അതുകൊണ്ട് തന്നെ മസ്ജിദുൽ ഹറാം എന്ന് പുറത്ത് കണ്ടാൽ പ്രതികാരം വീട്ടാമെന്ന് വെക്കാമല്ലാതെ അവിടെ നിന്ന് പ്രതികാരം വീട്ടാറുണ്ടായിരുന്നില്ല ആര്? പണ്ട് ജീവിച്ചിരുന്നതായ നമ്മുടെ ഭാഷയിൽ അമുസ്ലിങ്ങളാകുന്ന അബൂജഹലോത്തുബത്ത് ഷൈബത്ത് പോലത്തെ വിഭാഗം തന്നെ. അങ്ങനെയുള്ളതായ കഅബം അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച് ആദരിച്ച കഅബം, ആ കഅബയെ കുറിച്ച് മഹാനായ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടും താബിഈങ്ങളിൽ മഹാ പ്രശസ്ത പണ്ഡിതനായി അറിയപ്പെട്ട മഹാനായ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ടും മഹാനായ ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ടും മഹാനായ സുദ്ദി റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ടും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് മഹാനായ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ കാണുന്നു.
ുന്നതിന് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാബ ഉണ്ടായിരുന്ന സ്ഥലത്ത് ആ കാബയുടെ സ്ഥലം ഒരു ജബതായിട്ട് അത് സ്വത്യക്ഷപ്പെട്ടിരുന്നു. നിര പോലെ സ്വത്യക്ഷപ്പെട്ടിരുന്നു. നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചില ഹദീസുകളുടെ സഹായത്തോടു കൂടി. ആദ്യം ഇതെന്തായിരുന്നു? വെള്ളമായിരുന്നു. മുഴുവനും അന്തരീക്ഷം എന്തായിരുന്നു? വെള്ളമായിരുന്നു. അള്ള തന്നെ പറയുന്നു, കാന അർശുഹു അലൽ മാ, അള്ളാന്റെ സിംഹാസനം വരേക്കും ആദ്യം ഉണ്ടായിരുന്നത് വെള്ളത്തിന്റെ നീതിയായിരുന്നു. ആ അള്ളാന്റെ സിംഹാസനമാകുന്ന അർശ് വെള്ളത്തിന്റെ നീതിയായിരുന്നു എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിനെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല തളപ്പിച്ച് തളപ്പിച്ച് തളപ്പിച്ചിട്ട് അത് തളച്ച് തളച്ച് തളച്ചിട്ട് ഉറക്കാൻ ആരംഭിച്ചത് ചില ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നാം പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ കാബയുള്ള സ്ഥലത്തിൽ നിന്നിട്ടായിരുന്നു ഉറക്കാൻ ആരംഭിച്ചത് എന്ന്. എന്നാൽ അത് ഏകദേശം ഈ മൗഖൂഫായ ഹദീസാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സഹാബാക്കളിലേക്ക് മാത്രം എത്തുന്നു, റസൂലിലേക്ക് റഫ്ഖ് ചെയ്യപ്പെട്ടതല്ല എന്നർത്ഥം. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമറും മുജാഹിദും ഖതാദയും സുദ്ദിയും പറയുകയാണ്, അവിടം മുതൽക്കാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ സൃഷ്ടിക്കാൻ ആരംഭിച്ചത് എന്ന്. നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആധുനിക ശാസ്ത്രജ്ഞന്മാരും അതേ നിഗമനത്തിലേക്ക് ഏകദേശം എത്തിയിട്ടുമുണ്ട് എന്ന്. അല്ലാഹു പറയുന്നു, ഇന്ന ഔവല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക്കൻ വഹുദല്ലിൽ ആലമീൻ فيه آيات بينات مقام إبراهيم إن أول بيت وضع للناس മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട, അവരുടെ സന്മാർഗത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട, ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ടതായ വീടുകളിൽ നിന്നിട്ട് ആദ്യത്തെ വീട് അതേതാണ്? അത് മക്കയിൽ സ്ഥിതി ചെയ്യുന്ന മക്കയിൽ സ്ഥിതി ചെയ്യുന്നതായ കാബയാണ്.
പേരാണ് തകർപ്പൻ പരിപാടിയുള്ളതിനാണ് ബക്ക എന്ന് പറയുക. ലോകത്തിലുള്ളതായ കൈസറിനെയും കിസ്റയെയും കിടിപിടിപ്പിച്ചത് മക്കയാണ്. ബക്കയാണ്. ബക്കയെ കേട്ടവരെല്ലാം കിടികിട വറച്ചു പോയിരുന്നു. റോമൻ ചക്രവർത്തിയുടെ കീഴിൽ അന്ന് ഏറ്റവും ആഫ്രിക്കൻ രാഷ്ട്രത്തെ അടക്കി വെച്ചിരുന്നതായ അബ്രഹത്ത് അവിടെയായിരുന്നു. വെള്ളത്തിൽ വീണതായ കോഴിയെ പോലെ മടങ്ങി പോകേണ്ടി വന്നത്, പേടിച്ചേടി ഓടേണ്ടി വന്നത് ബക്കയുടെ മുമ്പിലാണ്. ബക്ക അവിടെ ലോകത്തിനെ കിടുകിടുക്കുന്ന ഭൂമി, കിടുകിടിച്ചതായ ഭൂമി എന്നർത്ഥം. നല്ല രീതി ബക്കത്ത മുബാറക്ക, അങ്ങേയറ്റമല്ല അനുഗ്രഹിച്ചതായ ഭൂമിയും ആണ് ബക്ക അഥവാ മക്ക. അവിടെ സ്ഥിതി ചെയ്യുന്നതായ ആ കാബയാണ് ലോകത്തിൽ മനുഷ്യന്മാർക്ക് ആദ്യമായി സ്ഥാപിക്കപ്പെട്ടതായ വീട്. ഇവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ലോകത്തിൽ വേറെ വീടുകൾ ഉണ്ടായിട്ടില്ല എന്നാണോ? അങ്ങനെ പറഞ്ഞവരുണ്ട്. പലതും ഇവിടെ പലവരും പറഞ്ഞിട്ടുണ്ട്, പല അഭിപ്രായങ്ങളുമുണ്ട്. അഭിപ്രായങ്ങൾ ധാരാളമുണ്ടെങ്കിലും നമുക്കിവിടെ റാദിയെ നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടല്ലോ. കേരളക്കാർക്ക് റാദിയെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഫഹ്റുദ്ദീനു റാദി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുക. നമ്മുടെ നാട്ടിൽ മഹാനായ ഇമാം ഫഹ്റുദ്ദീനു റാദി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മഫാതിഹുൽ ഗൈബ് എന്ന പേരിൽ ഒരു വലിയ നീണ്ടൊരു തഫ്സീറുണ്ട്. വളരെ വാല്യംസ് ഉള്ളതായ, വളരെ കക്ഷിയുള്ളതായ തഫ്സീറാണ്. നമ്മുടെ നാട്ടിലുള്ളതായ നൂറുകണക്കിൽ ആയിരക്കണക്കിൽ പള്ളികൾ പരിശോധിച്ചാൽ റാദി ഇമാമിന്റെ തഫ്സീറില്ലാത്ത പള്ളികൾ കുറവാണ്. റാദി ഇമാമിന്റെ തഫ്സീറിന്റെ അകത്തുള്ളതായ തൗഹീദ് നടപ്പാക്കുന്ന പള്ളികളും കുറവാണ്. കേട്ട് തെറ്റി പറഞ്ഞു തെറ്റി പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേട്ട് തെറ്റി പോയിട്ടില്ലല്ലോ. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാദിക്ക് ഇവിടെ അദ്ദേഹം പറഞ്ഞതായ അഭിപ്രായം വളരെ നന്നായി തോന്നി എനിക്ക്. അദ്ദേഹം പറയുന്നു, മനുഷ്യന്മാർക്ക് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വീടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തല്ല, ഭൂമിയിൽ വേറെ വീടുകളില്ല എന്നല്ല. ഇവിടെ ജനവാസ കേന്ദ്രം അതിന്റെ രൂപത്തിൽ ആരംഭിച്ചിട്ടില്ലേ? അവരെല്ലാം വീട് കെട്ടിയിട്ടില്ലേ? അവരെല്ലാം താമസിച്ചിട്ടില്ലേ? ഉണ്ട്. പക്ഷെ എല്ലാവരും വീട് കെട്ടിയത് അവർക്ക് വേണ്ടിയാണ്. അല്ല, വീട് കെട്ടിയത് എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കുമുള്ള വീട് അത് മക്കയിലുള്ള കാബം മാത്രമാണ്. മറ്റുള്ള വീടുകളെല്ലാം അവരവരുടെ ഇതാണ്. ഇതാരുടെ വാക്കാണ്? റാദിയുടെ വാക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റാവി ചിലപ്പോൾ സംസാരിക്കേണ്ടതുപോലെയാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്. അതിൽപ്പെട്ടതാണത്. ആ മഹാനായ റാവി റഹ്മത്തുള്ളാഹി അലൈഹി തർക്കശാസ്ത്രത്തിൽ വളരെ മുന്നോട്ട് നിന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിലെല്ലാം പലതും പറഞ്ഞിരുന്നു. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ തോബ ചെയ്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ഒറിജിനൽ അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് മടങ്ങിയെന്നത് ഇമാമിയങ്ങൾ അദ്ദേഹത്തിന് ശേഷം ജീവിച്ച അഹ്ലു സുന്നത്ത് ജമാഅത്തിന് നെടുംതൂണുകളായിട്ടെന്ന് മനസ്സിലാക്കുന്ന മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലോത്തതായ മഹാത്മാക്കൾ അവരുടെ ഗ്രന്ഥത്തിൽ ഇമാം റാജി അവസാനം പശ്ചാത്തപിച്ചിട്ട് ഒറിജിനൽ അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് മടങ്ങി വന്നു എന്ന് സ്ത്രീകരിച്ചതുകൊണ്ട് തന്നെ നാം റാജി പണ്ട് കാലഘട്ടത്തിൽ പറഞ്ഞതായ വാക്കുകളെ ഇപ്പോൾ നാം ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ തോബയോടുകൂടി അത്തോബത്തു തജുബ്ബു മാ ഖബല നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്താണത്? അത്തോബത്തു പാശ്ചാത്താപം തജുബ്ബു മാ ഖബല അൽ ഇസ്ലാമു യജുബ്ബു മാ ഖബല. ഒരാളാ മുസ്ലിമാകുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പിടിച്ച് ഇടിച്ച് കുടിച്ച് തട്ടിപ്പ് വെട്ടിപ്പ് അനാചാരം ചെയ്ത് തോന്നിവാസം ചെയ്ത് മന്ദം പിടിച്ച കുന്തം പോലെ ജീവിച്ചവനാണെങ്കിലും അവൻ മുസ്ലിമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് എഴുതിയിട്ട് ഈ വിശുദ്ധ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടിക്കഴിഞ്ഞാൽ അൽ ഖു അൽ ഇസ്ലാമു മുസ്ലിം അമുസ്ലിമായിരുന്ന കാലഘട്ടത്തിൽ ചെയ്തതെല്ലാം അൽ ഇസ്ലാമു യജുബ്ബു മാ ഖബല മുമ്പ് കഴിഞ്ഞു പോയതായ സർവ്വപാപങ്ങളെയും കഴുകി ശുദ്ധീകരിക്കുന്നതാണ്. ശല്യതോടുകൂടി അള്ളാഹന്റെ അനുഗ്രഹം നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതില്ല. നോമ്പ് നിസ്കാരം നിസ്കരിക്കാത്തവനാണല്ലോ കാഫിറ്. അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അതിനെ കളവീട്ടേണ്ടതില്ല, നോമ്പ് നോക്കേണ്ടതില്ല, എന്തും വേണ്ട. അള്ളാഹു ഫ്രീ നൽകുന്നു അവന്. നീ മുസ്ലിമായി കഴിഞ്ഞാൽ ഇന്ന് മുതൽ നീ പുതിയ വ്യക്തിയായി കഴിഞ്ഞു. ഇന്ന് മുതൽ നീ ഉൾക്കൊണ്ടതായ കലിമത്തോ നീ ഇതനുസരിച്ചിട്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുക്ക് വേണ്ടി മാത്രം ആരാധിച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിച്ചിരിക്കാൻ തീരുമാനിച്ചാൽ നിനക്ക് മുമ്പ് 100 കൊല്ലമോ 50 കൊല്ലമോ 60 കൊല്ലമോ ജീവിച്ച മുസ്ലിം തറവാട്ടിൽ ജനിച്ച് ജീവിച്ചതായ ഒരു മുസൽമാൻ, ഒരു കാനേഷ്മാരി മുസ്ലിം, ജനറൽ സർട്ടിഫിക്കറ്റ് മുസ്ലിം, ഇസ്ലാമിനെ ഉൾക്കൊള്ളാതെ ജീവിക്കുന്നതായ മുസ്ലിം, അവനേക്കാളും എത്രയോ കൂടുതൽ എന്നിലേക്ക് അടുത്തവൻ ഏതോ പുതു മുസ്ലിമായ മനുഷ്യ നീയാണ് എന്നാണ് ഇസ്ലാം പറയുന്നത് എന്നാണ് അല്ലാഹ് പറയുന്നത്. അത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. ഇസ്ലാം ഒരു മനുഷ്യന് തഖ്വ കൊണ്ടാണ് സ്ഥാനം നൽകുക. തഖ്വ കൊണ്ടാണ് അള്ളാഹിനെ കടുത്തവൻ അവൻ മാന്യൻ. അറബിക്ക് പ്രത്യേകം അനറബിയേക്കാളും സ്ഥാനമില്ല. ആര് പറഞ്ഞു? നമ്മുടെ വലതു ഭാഗത്ത് അഞ്ച് വിഷമങ്ങളുന്ന മഹാനായ നമ്മുടെ കണ്ണായ കരളായ ഹൃദയമായ നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഇവിടെ നിന്ന് അറഫയിൽ വെച്ചിട്ട്. എന്ത്? കൊല്ലുകുന്നിൻ ആദം ലാ ഫദ്ല ലി അറബിയ്യിൻ വലാ അറബി അജമിയ്യിൻ. ഒരു അറബിക്ക് അനറബിയേക്കാളും സ്ഥാനമില്ല. വലാ അബിയള അലാ അസ്വദ, ഒരു വെളുത്തവന് കറുത്തവരേക്കാളും സ്ഥാനമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. കൊല്ലുകുന്നിൻ ആദം, നിങ്ങൾ മുഴുവനും ആദമിന്റെ സന്തതികളാണ്. ആദമു മിനത്തുറാബ്, ആദമു മണ്ണിൽ നിന്നിച്ച് പടക്കപ്പെട്ട ചിട്ടിക്കപ്പെട്ട വ്യക്തിയും ആണ്. അതുകൊണ്ട് അസുലു നോക്കിയിട്ട് ആർക്കും അഭിമാനം പറയാനില്ല. വെളുത്തവന്റെ അസുലും മണ്ണ് തന്നെ, അറബിയുടെ അസലും മണ്ണ് തന്നെ, അനറബിയുടെ അസലും മണ്ണ് തന്നെ, നിങ്ങളെല്ലാവരുടെ അസലും മണ്ണ് തന്നെയാണ്. ആർക്കും തറവാട് വെരുപ്പം പറയാൻ ഇവിടെ അവകാശമില്ല. പക്ഷെ വല്ല അവകാശവും പെരുമ പറയാനുണ്ടെങ്കിൽ അത് തഖ്വ മാത്രമാണ്. നിങ്ങൾ എന്നിട്ട് ആർക്ക് തഖ്വയുണ്ട്, ആരല്ലാഹുവിലേക്ക് അടുത്തവനുണ്ട്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്താക്കും, നിങ്ങളിൽ നിന്നിട്ട് അള്ളാഹിനെ ഏറ്റവും ഭയപ്പെട്ട് ജീവിക്കുന്നവൻ അവനാണ് നിങ്ങളിൽ നിന്നിട്ട് അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും മാന്യൻ. അപ്പോൾ നാം എന്താ പറഞ്ഞു തരുന്നത്? മഹാനായ ഫഖ്റുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്നതിനു മുമ്പ് തൗബ ചെയ്തു എന്നതിനെ പറഞ്ഞു തരികയാണ്. ആ മഹാനായ ഫഖ്റുദ്ദീനുർ റാസിയുടെ അഭിപ്രായമാണ് കഅബയെ കുറിച്ച് നിങ്ങൾ കേട്ടത്. എന്ത്? മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യരാശിക്കെല്ലാവർക്കും വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഏക വീട്, ആദ്യത്തെ വീട് അതേതാണ്? അത് കഅബയാണ് എന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതായ വാക്കായിട്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി വിവരിച്ച സ്ഥലത്ത് അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12-ാമത്തെയോ 13-ാമത്തെയോ വാല്യത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വായിച്ചതായിട്ട് ഓർക്കുന്നു. ولم نتخذ في بحثنا طول عمرنا سوى أن جمعنا فيه قيل وقالوا
ആര് പറഞ്ഞത്? റാദി, ഫഖ്റുദ്ദീൻ റാദി പറയുകയാണ്.
ബുദ്ധിജീവികൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തർക്കശാസ്ത്രം പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, സാമൂഹ്യം പഠിക്കുന്നു, എന്തെല്ലാം പഠിക്കുന്നു എന്നിട്ട് മുന്നോട്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രകടമായ വ്യക്തിയായി മാറുകയും ചെയ്യുന്നു. പക്ഷേ ഞാൻ പഠിക്കാത്ത എൽമു കുറവാണ്, ഞാൻ എഴുതാതെ ഫന്നിലുള്ള എൽമിനുള്ള കിതാബുകളും കുറവാണ്.
ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച വ്യക്തിയാണ്.
ഈ 200-ൽ പരം ഗ്രന്ഥത്തിന്റെ ഉടമയാണ് റാസി എന്ന് പറയുന്ന മഹാവ്യക്തി. അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ളതായ രാജാവിന് ഏറ്റവും സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. അത് കാരണത്താൽ തന്നെ അദ്ദേഹം ഗ്രന്ഥം രചിക്കുമ്പോഴെല്ലാം സമ്മാനം കിട്ടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റാസിയുടെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കോടീശ്വരനും ആയിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ കാലഘട്ടമാണ്, പോകട്ടെ. അവസാനം അദ്ദേഹം എഴുതിയതായ ഗ്രന്ഥങ്ങളെല്ലാം സമാപിച്ച ശേഷം യഥാർത്ഥ ഇൽമാകുന്ന ഹദീസിൽ കൂടുതൽ പ്രാധാന്യം അദ്ദേഹം നൽകാത്തത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തതായ ഏറ്റവും വലിയ തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി.
പണ്ഡിതൻ പണ്ഡിതനാവേണമെങ്കിൽ എന്ത് വേണമെന്ന് നാം പറഞ്ഞു? ഹദീസ് പഠിക്കണം.
ഇൽമുൽ ഹദീസിൽ ഹദീസ് പഠിക്കാത്തവൻ യഥാർത്ഥത്തിൽ പണ്ഡിതനാവാൻ അർഹനല്ല, പണ്ഡിതന്മാരുടെ സദസ്സിലിരിക്കാനും അർഹനല്ല എന്നായിരുന്നു മദ്ഹബിന്റെ ഇമാമികളായ 4 പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എത്രത്തോളം ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇൽമുൽ ഹദീസിൽ പ്രാധാന്യമില്ലാത്തവരെ സദസ്സിൽ നിന്ന് പുറത്താക്കാറുണ്ടായിരുന്നു, ഇൽമുൽ ഹദീസിന് പ്രാധാന്യം നൽകാത്തവരെ സദസ്സിൽ നിന്ന് പുറത്ത് തള്ളാറുണ്ടായിരുന്നു.
ഇൽമുൽ ഹദീസിന് പ്രാധാന്യം നൽകിയില്ലെങ്കിൽ എന്താ കോട്ടം വരുക? ദീനുണ്ടാവില്ല, മതമുണ്ടാവില്ല. അത് തന്നെയാണ്
ഇന്ന് ലോക മുസ്ലിങ്ങളിൽ നിന്നിട്ട് പലർക്കും പറ്റിയതായ ദോഷം, പലർക്കും പറ്റിയതായ കോട്ടം എന്താണെന്ന് അന്വേഷിച്ചാൽ പണ്ഡിതന്മാരാണെന്ന് പറയുന്നവര് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണെന്ന് പറയുന്ന വിഭാഗം, ഇസ്ലാമിക സ്ഥാപനങ്ങളാണെന്ന് പറയുന്ന സ്ഥാപനങ്ങൾ, അവിടെയെല്ലാം കോട്ടങ്ങൾ എവിടെയാണെന്ന് അന്വേഷിച്ചാൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക? ഇൽമുൽ ഹദീസ് എന്ന് പറയുന്ന നബിയുടെ 23 കൊല്ലത്തെ ജീവിതത്തിൽ പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിച്ച, നബിയിൽ നിന്നിട്ട് ജനങ്ങൾ കേട്ട, നബിയിൽ നിന്നിട്ട് ജനങ്ങൾ കണ്ടിട്ട് റിക്കാർഡ് ചെയ്തതായ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിന് പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവരുടെ കൂടെ മതമുണ്ട്, തലയില്ലാത്ത മതം മതമുണ്ട്, അവരുടെ കൂടെ ഇസ്ലാമിക പ്രസ്ഥാനമുണ്ട്, ഇസ്ലാമില്ല.
ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പേര് പറയും, ഇസ്ലാമായിട്ടുണ്ടാവില്ല പ്രസ്ഥാനം. എന്തുകൊണ്ട്? ഹദീസില്ലാത്തത് കൊണ്ട് തന്നെ, ഹദീസ് പഠിക്കാത്തത് കൊണ്ട് തന്നെ.
ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ ഇസ്ലാമിക സ്ഥാപനമെന്ന് പേര് പറയാൻ അർഹതയില്ലാത്ത സ്ഥാപനമാണ്,
ഹദീസുകൾക്ക് പ്രാധാന്യം നൽകാത്തത് കൊണ്ട് തന്നെ.
അതുകൊണ്ട് ഹദീസുകൾക്ക് പ്രാധാന്യം നൽകാത്ത ജീവിച്ചതായ നമ്മുടെ പണ്ഡിതന്മാരാണെന്ന് നാം മനസ്സിലാക്കുന്ന പലരും നമ്മുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാത്മാക്കൾ അവസാന കാലഘട്ടത്തിൽ ഖേദിച്ചതായ സംഭവങ്ങൾ അവരുടെ ഹിസ്റ്ററിയിൽ കാണാം, അവരുടെ ചരിത്രത്തിൽ കാണാം. അങ്ങനെയുള്ള ഒരു ചരിത്രത്തിന്റെ ഉടമയാണ് ആര്? നിങ്ങളോട് ഞാനിപ്പോൾ സംസാരിച്ചു വരുന്നതായ ഫഖ്റുദ്ദീൻ റാദി എന്ന് പറയുന്ന മഫാതിഹുൽ ഗൈബ് എന്ന തഫ്സീറിന്റെ ഉടമ.
നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, അദ്ദേഹത്തെ പഠിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ വളരെ പ്രശസ്തനായ പണ്ഡിതനായി ഗണിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം തൗബ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഖുർആനിനോടും ഹദീസിനോടും യോജിച്ചതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന്റെ ശേഷം മാത്രമേ നമുക്ക് ചിറ്റാക്കാൻ പാടുള്ളൂ. അതേസമയത്ത് അദ്ദേഹത്തിന്റെ തഫ്സീർ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ധാരാളം യാഥാർത്ഥ്യങ്ങൾ കാണാനും സാധിക്കുന്നു. അതേസമയത്ത് ഹദീസ് ചർച്ച ചെയ്യുന്നിടത്തെത്തിയാൽ അദ്ദേഹത്തിന് വീഴ്ചയും കാണാൻ സാധിക്കുന്നു. ആ വീഴ്ച അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ സമ്മതിച്ചു എന്നതാണ് ഞാൻ പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? വല്ലരും അദ്ദേഹം വീഴ്ച പറ്റിയ സന്ദർഭത്തിൽ സംസാരിച്ചതായ കാര്യങ്ങൾ എടുത്തിട്ട് തെളിവാണെന്ന് പറയരുത്.
ഖുർആനോടും ഹദീസിനോട് യോജിച്ചതല്ലാത്തത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഇത് ഇമാമിനെ താഴ്ത്തി പറയുന്നതല്ല. ഇമാം അവസാനം പറയുന്ന വാക്ക് ഇമാമിന്റെ തൊള്ളയിൽ നിന്ന് പറഞ്ഞ വാക്കാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത്? നിഹായത്തു ഇഖ്ദാമിൽ ഖൂലി ഇഖാലു വഗായത്തു ഫഹ്മി ത്വാലിബീന വലാലു. പഠിക്കേണ്ടത് പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തതായ വിദ്യാർത്ഥികളുടെ പഠനം മുഴുവനും അനിസ്ലാമികത്തിലേക്കാണ് ചെന്ന് ചേരുക. വലാലത്താണ്, തോന്നിവാസമാണ്, സൈനിക വേസ്റ്റാക്കലാണ്, പഠിക്കേണ്ടതിനെയാണ് പഠിക്കേണ്ടത്.
വലം നസ്തഫിദ്
കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാടുപെട്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ എത്തിച്ചുണ്ടാക്കിയതായ ഈ വിജ്ഞാനത്തിലൊന്നും ഞങ്ങൾക്ക് നേട്ടമുണ്ടായില്ല, റിസർച്ചിൽ നേട്ടമുണ്ടായില്ല. അവനത് പറഞ്ഞു എന്ന് പറയൽ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അവനും ഇത് ഇവനും പറയുന്നതിന് പകരം അള്ളാഹ് പറഞ്ഞു, റസൂൽ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാക്കിന് എത്ര സ്ഥാനമുണ്ടായിരുന്നേനെ, മാനമുണ്ടായിരുന്നേനെ, വൈക്കുണ്ടായിരുന്നേനെ, ജനങ്ങൾ ഉൾക്കൊണ്ടിരുന്നേനെ.
എന്തുകൊണ്ടാണ് ഈ അപകടത്തിൽ ഞാൻ പണ്ടുപെട്ടുപോയത്? അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഈ പദ്യം പാടിയതായ മഹാവ്യക്തി അതിനുശേഷം പിന്നെ ഓർജിനൽ അഹ്ലുസ്സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളാണെന്ന് നാം പറയുന്നതായ ആ ഭാഗങ്ങളെ പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത് സംസാരിച്ചതായ സംഭവം ഞാൻ ഈ പറഞ്ഞതായ അതേ അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന 13 വാല്യമുള്ള മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥത്തിൽ കാണാം. ആ റാസിയാണ് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന അവ്വല ബൈത്തു നുബി അലിന്നാസി ഇബ്രാഹിം എന്ന ആയത്തിൽ അള്ളാഹു പറഞ്ഞതായ ലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സന്മാർഗത്തിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ വീട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യർക്ക് ആ സകലം സന്മാർഗത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചതായ പള്ളി എന്ന അർത്ഥത്തിലേക്കാണ്, സ്ഥാപിക്കപ്പെട്ട പള്ളി എന്ന അർത്ഥത്തിലേക്കാണ്, എന്നല്ലാതെ മറ്റു വീടുകൾ വേറെ ലോകത്തിലില്ല എന്ന അർത്ഥത്തിലേക്കല്ല എന്ന്.
എന്നാൽ സഹീഹായ ഹദീസിൽ കാണുന്നു നാം സംസാരിച്ചു വരുന്നത് വിശുദ്ധ കഅബയെ കുറിച്ചാണ്. കഅബയെ മസ്ജിദുൽ ഹറാമിന്റെ മധ്യത്തിൽ നിൽക്കുന്നതായ വിശുദ്ധ കഅബയെ കുറിച്ചാണ് നാം ആദ്യം സംസാരിച്ചത്. കഅബയെ വലയം ചെയ്ത് നിൽക്കുന്നതായ മസ്ജിദുൽ ഹറാമിനെ കുറിച്ചായിരുന്നു ആ ചർച്ച അവസാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് മസ്ജിദുൽ ഹറാമിനെ കുറിച്ച് നാം പഠിച്ചത് എന്നത്. എന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്നത് കഅബയെ കുറിച്ചാണ്. കഅബ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആരംഭിച്ചപ്പോൾ കഅബ സ്ഥിതി ചെയ്യുന്നതായ സ്ഥലമാണ് ആരംഭിച്ചത് എന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ സുജ്ജി റഹ്മത്തുള്ളാഹി അലൈഹി പോലോത്തതായ താബിഈങ്ങളുടെയും അതുപോലെ സഹാബാക്കളുടെയും അഭിപ്രായം നാം കേട്ടു കഴിഞ്ഞു. അത് മൗഖൂഫാണ്, മർഫു അല്ല എന്നും നാം പഠിച്ചു കഴിഞ്ഞു. എന്നാൽ സഹീഹായ മറ്റൊരു ഹദീസിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂല് മക്ക റിപ്പബ്ലിക് നടത്തിയതായ ദിവസത്തിൽ പറയുകയുണ്ടായി, ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹു യൗമ ഖലഖ സമാവാതി വൽ അർദ ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. ഈ വീട് അല്ലെങ്കിൽ ഈ നാട്, ഏത് നാട്? മക്ക. അല്ലാഹു സുബ്ഹാനഹു വതആല പവിത്രതയുള്ള നാടാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആകാശഭൂമിയെ സൃഷ്ടിച്ചയിടം മുതൽ, സൃഷ്ടിച്ച ദിവസം മുതൽ. അപ്പോൾ ആ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഹറമുള്ള പവിത്രതയുള്ള ഭൂമിയാക്കി മാറ്റി എന്ന് പറയുന്ന വാക്കിൽ നിന്നിട്ട് മഹാത്മാക്കൾ പറയുന്നു, കഅബം അവിടെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് പവിത്രതയുള്ള ഭൂമി എന്ന് പറയുക? പവിത്രത കഅബം കൊണ്ടാണ് മക്കയിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിന്നിട്ട് സൂചനയുണ്ട്, കഅബം അവിടെ അന്നുണ്ട് എന്നതിലേക്ക് എന്ന് പണ്ഡിതന്മാര് ഈ ഹദീസിന്റെ തെളിവിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതായിട്ട് കാണാം. ഈ ഹദീസ് സഹീഹും ആണെന്ന് നാം പറഞ്ഞു. എന്നാൽ വിശുദ്ധ കഅബ ലോകത്തിൽ ആദ്യം ഇബാദത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട വീടുകളിൽ ആദ്യത്തതാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കഅബയെ എത്ര പ്രാവശ്യം പണിതു, ആര് ആദ്യം പണിതു എന്നതിലാണ് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉള്ളത്. കഅബയെ ആര് ആദ്യം പണിതു, എത്ര പ്രാവശ്യം പണിതു എന്നതിലാണ് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. എന്നാൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുകയാണ്, മുസ്ലിം എന്ന ലോകപ്രസിദ്ധിയാർജിച്ച രണ്ട് ഗ്രന്ഥത്തിൽ ഒരു ഗ്രന്ഥമാണല്ലോ സഹീഹ് മുസ്ലിം അല്ലേ, പരിചയമല്ലേ? ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിംകൾക്ക് ആധാരമായി അംഗീകരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ ഒന്നേതാണ്? സഹീഹുൽ ബുഖാരി. അതെ, സഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ പിന്നേതാണ്? സഹീഹ് മുസ്ലിം. ഈ സഹീഹ് മുസ്ലിമിനെ ശർഹ് ചെയ്താലാണ് വിശദീകരണം നൽകിയതായ ധാരാളം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ആര്? നവവി ഇമാമ്. ആ നവവി ഇമാമ് സഹീഹ് മുസ്ലിമിന്റെ ശറഹിൽ പറയുകയാണ്, പണ്ഡിതന്മാർക്ക് വിശുദ്ധ കഅബയെ പുരിക്ക് പണിതതിലോ അല്ലെങ്കിൽ പണിതതിലോ അഞ്ച് പ്രാവശ്യമാണ് എന്നാണ് അഭിപ്രായമുള്ളതെന്ന്. അഞ്ച് പ്രാവശ്യം അതിലൊന്നാമത്തത് ആദ്യം പണിതത് മലക്കുകളാണ് എന്നാണ്. പിന്നെ പണിതത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പിന്നെ ഖുറൈശികളാണെന്നാണ്. ഖുറൈശികളോ എപ്പോഴാണ് പണിതത്? ഖുറൈശികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ 35-ാമത്തെ വയസ്സിൽ. നാം ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യാൻ തന്നെ കാരണം എന്താണ്? റസൂലിന്റെ ഹിസ്റ്ററി പറയല്ലേ. റസൂലിന്റെ ഹിസ്റ്ററി പറയുമ്പോൾ എന്ത് വേണ്ടി വന്നു നമ്മൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണ ശേഷം നബിക്ക് നബുവത്ത് കിട്ടുന്നതിന് മുമ്പായിട്ട് പ്രകടമായി കുറിച്ചു കാണുന്നതായ സംഭവം, അത് കഅബയെ പുതുക്കി പണിയുന്ന സന്ദർഭത്തിൽ നബി അതിൽ പങ്കാളിയായി എന്നതാണ്. നബിയുടെ 35-ാമത്തെ വയസ്സ് നബിക്ക് നബുവത്ത് കിട്ടുന്നതിന് 5 വർഷം മുമ്പ്. പിന്നെ കഅബയെ പുതുക്കി പണിതത് അബ്ദുല്ലാഹിബ് സുബൈർ ആയിരുന്നു. പിന്നെ ഹജ്ജാജ് ആയിരുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് കംപ്ലീറ്റ് പുതുക്കി പണിയേണ്ടി വന്നിരുന്നില്ല. പരിക്കേറ്റതായ ഭാഗം മാത്രം വീണ്ടും അദ്ദേഹം പണിതു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഇസ്രായേലിസം എന്ന പേരിൽ അറിയപ്പെടുന്ന യൂതന്മാരുടെ ഭാഗത്തിൽ നിന്നിട്ട് വന്നതായ ധാരാളം കഥകളുണ്ട്. ഹിസ്റ്ററി ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചതുമാണ്. ധാരാളം പേജുകൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് നാം ഇവിടെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇസ്രായേലിയിൽ നിന്നിട്ട് വരുന്നതായ റിപ്പോർട്ടുകളെക്കുറിച്ച് ലാ തസ്ദിഖൂ ബനീ ഇസ്രായീൽ വലാ തുകദ്ദിബൂഹും. ബനീ ഇസ്രായേലികൾ വല്ലതും പറഞ്ഞാൽ അഥവാ ഇസ്രായേലികളിലൂടെ വരുന്നതായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിയാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ കളവാക്കുകയോ ചെയ്യരുത്. റസൂല് പറയുന്നു, സ്വീകരിക്കുകയോ കളവാക്കുകയോ ചെയ്യരുത്. കളവാക്കേണ്ടി വരുന്നതുമുണ്ട്, സ്വീകരിക്കേണ്ടി വരുന്നതുമുണ്ട് അവരുടെ വാർത്തയിൽ. അതേതാണ് കളവാക്കേണ്ടത്? ഏതാണ്? നമ്മുടേത് അല്ല എന്ന് പറഞ്ഞ വല്ലതും യൂതന്മാർ പറയുന്നുണ്ടെങ്കിൽ അത് നാം എന്ത് ചെയ്യണം? കളവാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചതിനെ യൂതന്മാർ എതിർക്കുന്നുണ്ടെങ്കിലോ നാം അത് അംഗീകരിക്കാൻ പാടുള്ളതല്ല. അതിൽപ്പെട്ടതാണ് ദാവൂദ് അലൈഹിസ്സലാമിന്റെ പേരിൽ ശരിമാരിന്നിട്ട് പലരുടെ പേരിലും കള്ളം ചുമത്തിയിട്ട് അവരുടെ ഇത് കുത്തബുൽ മുഖദ്ദസ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ആ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും അല്ലെ, ആ പുതിയതും പഴയതുമായ നിയമങ്ങളിൽ യൂതന്മാര് പല തോന്നിവാസങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമ്മുടെ നബിമാർക്കെതിരിൽ. ആ തോന്നിവാസങ്ങളെ നാം കളവാക്കുന്നു. എന്തുകൊണ്ട്? അത് ഖുർആൻ സ്ത്രീകരിക്കാത്തതുകൊണ്ടും കളവാക്കിയതുകൊണ്ടും ഹദീസ് സ്ത്രീകരിക്കാത്തതുകൊണ്ടും കളവാക്കിയതുകൊണ്ടും നാം അത് കളവാക്കുന്നു. അതുപോലെ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യൂതന്മാര് പറഞ്ഞു വന്നതായ സംഭവങ്ങളിൽ നിന്നിട്ട് പലതും സ്ത്രീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഹളുർ അലൈഹിസ്സലാം എന്ന ഒരു നബി ഉണ്ടായിരുന്നു. ആരുടെ കാലഘട്ടത്തിൽ? മൂസ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ. ഹുലർ നബിയല്ല, ഹളുർ. എന്താണ് ഹളുർ? ഹളുർ അലൈഹിസ്സലാം എന്ന ഒരു നബി ഉണ്ടായിരുന്നു. ആ നബിയെക്കുറിച്ച് യൂതന്മാർ പറഞ്ഞു വന്നിട്ടുണ്ട് അല്ലാഹു റസൂലൻ സ്ത്രീകരിച്ചിട്ടുമുണ്ട്, അത് നാം സ്ത്രീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ പറയുന്നതായ വാർത്തകളിൽ നിന്നിട്ട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകരിക്കുകയോ എതിർക്കുകയോ ചെയ്യാത്തതായ ധാരാളം സംഭവങ്ങൾ ഇവിടെയുണ്ട്. ആ സംഭവങ്ങളിൽ പെട്ടതാണ് എന്ത്? കഅബയെ കുറിച്ചെടുത്തോളം കഅബയുടെ പരിസരത്തിൽ തൂഫാൻ വന്നു എന്നും കഅബ തൂഫാനിലൂടെ തകർന്നു എന്നും, നൂഹ് നബിയുടെ തൂഫാന്. എന്നിട്ട് കപ്പൽ വന്നിട്ട് കഅബയെ 40 ദിവസങ്ങളോളം കറങ്ങി എന്നും. ആരുടെ കപ്പൽ? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കഥ കേൾക്കാറുണ്ടല്ലോ, അങ്ങനെ പല സംഭവങ്ങളും കേൾക്കാറുണ്ട്. ആദം നബി അലൈഹി സ്വലാം ഇന്ത്യയിൽ ഇറങ്ങിയെന്നും ഹവ്വ അലൈഹി സ്വലാം ജിദ്ദയിൽ ഇറങ്ങിയെന്നും രണ്ടാളും കൂടി അറഫയിൽ കൂടി എന്നും അല്ലേ കേൾക്കാറില്ലേ നാം? ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ധാരാളം നാം കേൾക്കാറുണ്ട്. റസൂല് വല്ലതും അതിനെക്കുറിച്ച് പറഞ്ഞു? ഇല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീൽ എന്ന ഇസ്രായേലിയുടെ നാട്ടിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് അവരുടെ ഖബറുള്ളതെന്നും, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന കഅബയുടെ പരിസരത്തിലുള്ളതായ ആ സ്ഥലത്താണ് എന്നും. റസൂല് വല്ലതും പറഞ്ഞു? ഇല്ല. റസൂൽ സ്ത്രീകരിച്ചോ? ഇല്ല. അപ്പോൾ അള്ളാഹ് റസൂൽ സ്ത്രീകരിക്കാത്തതായ ധാരാളം സംഭവങ്ങൾ ഇസ്രായേലികളിലൂടെ പണ്ടത്തെ കാലഘട്ടത്തിൽ അള്ളാഹ് ഗ്രന്ഥങ്ങൾ ഇറക്കിയ നബിമാരായ നാട്ടുകാരിലൂടെ ആ വരുന്നതായ വാർത്തകളുണ്ട്. ആ വാർത്തകൾ നാം സ്വീകരിക്കുവാനോ അംഗീകരിക്കുവാനോ തള്ളാനോ പാടുള്ളതല്ല. മൗനം വീക്ഷിക്കുക. നാം എന്ത് ചെയ്യുക? മൗനം വീക്ഷിക്കുക. അള്ളാഹു അലം, നമുക്കറിയില്ല എന്ന് പറയുക. എന്നാൽ ഇവിടെയും നാം നേരത്തെ സംസാരിച്ചതായ മഹാനായ റാസി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അഭിപ്രായമുണ്ട്. അദ്ദേഹം പറയുന്നു, എനിക്ക് തോന്നുകയാണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആദം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ കാബയുണ്ട് എന്ന്. ആദം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ കാബയുണ്ട് എന്ന്, ആദം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ കാബയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ആര് പറയുന്നു? ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ തഫ്സീർ. അപ്പോൾ എന്തുകൊണ്ടാണത് അങ്ങനെ പറയാൻ കാരണം? അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞിരിക്കുകയാണ്, ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന മിൻ ദുർരിയത്തി ആദമ വമിൻ മൻ ഹമൽനാ മാ നൂഹിൻ വമിൻ ദുർരിയത്തി ഇബ്രാഹീമ വഇസ്രായീല വമിൻ മൻ ഹദൈന വജ്തബൈന വഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറു സുജ്ജദൻ വബുകിയ.
സൂറത്ത് മറിയം, മറിയം അലൈഹസ്സലാമിന്റെ പേരിൽ സൂറത്തുണ്ട് ഖുർആനിൽ. ആ സൂറത്തിലാണ് അള്ളാഹു പറയുന്നത്
ആരെക്കുറിച്ച്? മുൻകാലഘട്ടത്തിൽ ജീവിച്ചതായ നബിമാരും മഹാത്മാക്കളും. അവരാരാണ്? അള്ളാഹ് അനുഗ്രഹിച്ച മഹാത്മാക്കളായിരുന്നു. അവരാരൊക്കെയാണ് നബിമാർ? അവരുടെ കൂട്ടത്തിലുണ്ട് നബിമാരുടെ അനന്തരാവകാശികളായിട്ട് അവരുടെ മക്കളെ മക്കളെ മക്കളായിട്ട് ജീവിച്ചതായ അവരുടെ പേരമക്കളും അവരിലുണ്ട്. ആര് മുതൽ ആരംഭിക്കുന്നു? മിൻ ദുർരിയത്തി ആദമ, ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിന്നിട്ട്. ഒമിമ്മൻ ഹമൽനാ മാ നൂഹിൻ, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ കപ്പലിൽ കയറ്റിയിട്ട് രക്ഷപ്പെടുത്തിയതായ വിഭാഗത്തിന്റെ മുതുവിൽ നിന്നിട്ട് ലോകത്തിൽ തന്നെ വന്നതായ വിഭാഗവും. പിന്നാരാണ്? ഒമിൻ ദുർരിയത്തി ഇബ്രാഹിം, ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ സന്തതികളും മക്കളും. ഇസ്രായീൽ, ഇസ്രായീൽ അലൈഹി സ്വലാമിന്റെ സന്തതികളും മക്കളും. ആരാണ് ഇസ്രായീൽ അലൈഹി സ്വലാം? യാക്കൂബ് നബി. ഇസ്രായീൽ ആരുടെ പേരാണ്? യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ പേരാണ്. യാക്കൂബ് നബി ഇസ്ലാമിന്റെ സന്തതികളും മക്കളും. പിന്നാരാണ്? ഒമിമ്മൻ ഹദൈന വജ്തബൈന, നാം സന്മാർഗത്തിലേക്ക് നയിച്ച, നാം തെരഞ്ഞെടുത്തതായ മഹാത്മാക്കൾ ധാരാളം കൈ കടന്നു പോയിട്ടുണ്ട്. അവരെ കുറിച്ചാണ് കൂട്ടരേ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടതായ ഹിസ്റ്ററിയിലും സംഭവത്തിലും കേട്ടത് എന്നുള്ള പറയുന്നു ഈ ആയത്തിൽ. അതേ സൂറത്തിൽ മുമ്പ് സംസാരിച്ചവരെ കുറിച്ച് ആരാണവര്? ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാൻ, റഹ്മാനായ റബ്ബുൽ ഇസ്സത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ ഓടിച്ചെളിപ്പിക്കപ്പെട്ടാൽ ഖറൂ സുജ്ജദം വബുകിയ, അവരെ കരഞ്ഞുകൊണ്ട് ഹൃദയവേദന ഹൃദയം വേദനിച്ചുകൊണ്ട് കണ്ണുനീര് ധാരധാരയാക്കി ഒലിപ്പിച്ചുകൊണ്ട് അള്ളാഹ് അവർ സുജൂദും റുക്കുവും ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നവരാണവര്.
അവർ അപ്പോൾ ആദം നബി അലൈഹി സ്വലാം മുതൽക്ക് എന്തുണ്ട്? നമസ്കാരമുണ്ട്,
സുജൂദുണ്ട്, റുക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സുജൂദ് ചെയ്യാനും റുക്കു ചെയ്യാനും ആരംഭിക്കാനും ലോകത്ത് ആദ്യമായി സ്ഥാപിച്ച വീട് അത് ഏതാണെന്നാണ് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത്? ഇന്ന ഔവല ബൈത്തിൻ ഉയാലിന്നാസിലല്ലദീ ബക്കത മുബാറക, മക്കയിൽ ചെയ്യുന്നതായ ബർക്കത്തുള്ള പവിത്രതയുള്ള കാബയാണല്ലോ ആദ്യമായി ഭൂമിയിൽ സ്ഥാപിച്ചതായ വീട്. ആ വീട് അവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടുക്കാണോ അവർ സുജൂദ് ചെയ്തത്? ഏത് ഭാഗത്തേക്കാണ് അവര് മുന്നിട്ട് നമസ്കരിക്കാന്? എല്ലാവരുടെയും കിടില കാബയായിരുന്നില്ലേ? കാബ പണ്ട് തന്നെ ഇല്ലെങ്കിൽ പിന്നെ എവിടുക്കാണ് അവര് മുന്നിട്ടത്? അപ്പോൾ കാബ പണ്ട് തന്നെ ആദം നബി അലൈഹി സ്ലാമിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെളിവിലൂടെ എന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് കാണാം.
പിന്നെ ഇത് പറയുമ്പോൾ മറ്റൊന്നുകൂടി ഇവിടെ നിന്ന് അടിവരത്ത് മനസ്സിലാക്കണം. നാം ഒരു മണിവരേക്കൊക്കെ ഇങ്ങനെ രാത്രി ഹയാത്താക്കിയിട്ട് നിസ്കാരം നഷ്ടപ്പെട്ടു പോകാൻ പാടുള്ളതല്ല. എന്താ ഈ കേട്ടത്? ആദം നബി അലൈഹി സ്വലാമിന്റെ സന്തതികൾ, ആദം നബി അലൈഹി സ്വലാം മുതൽക്കുള്ളവരെ നമസ്കരിക്കുന്നവരായിരുന്നു എന്നാണ് അല്ലാഹ് പറഞ്ഞത്. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലുൻ മിൻ അല്ലാഹി യത്ലു സുഹഫൻ മുതഹറ فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا
കിതാബ് നൽകപ്പെട്ടതായ വിഭാഗം മുമ്പ് ഇവിടെ വന്നുപോയതായ നബിമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ സ്ഥിതി എന്താണ്? അവരാരായിരുന്നു കൂട്ടരെ? ആദം, ഷീസ്, ഇദ്രീസ്, നൂഹ്, അതുപോലെ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, ദാവൂദ്, സുലൈമാൻ പോലോത്തതായ മുമ്പ് കഴിഞ്ഞു പോയതായ മഹാത്മാക്കൾ ഉണ്ടല്ലോ, അവരാരായിരുന്നു? അവരുടെ സ്ഥിതി എന്തായിരുന്നു? ഒമാമിറൂ, അവരോടെല്ലാം ഞാൻ കൽപ്പിച്ചിട്ടില്ല, അവരാരും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇല്ലാലിയാബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായിട്ട് അള്ളാഹനെ മാത്രം ആരാധിക്കാനും അള്ളാഹനോട് മാത്രം പ്രാർത്ഥിക്കുവാനും അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നേർച്ചയാക്കാനും മറക്കാനും ജീവിക്കാനും മരിക്കാനുമാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നത്. കണ്ടില്ലേ കേട്ടില്ലേ, നമസ്കരിക്കാനും അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നു, സക്കാത്ത് നൽകാനും അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നു. ذلك دين القيم എടോ നിങ്ങൾ ഈ കേട്ടതാണ് കൂട്ടരെ, പണ്ട് തന്നെ നാം ദീൻ എന്ന് പറയാറുള്ളത്. എന്താണെടോ മതം? അള്ളാഹനെ ആരാധിക്കുക, അള്ളാഹുവിന് മുമ്പിൽ തലകുലിക്കുക, അള്ളാഹുവിന് മുമ്പിൽ കീഴടങ്ങുക, അള്ളാഹ്ക്ക് നമസ്കരിക്കുക, അള്ളാഹ്ക്ക് അള്ളാഹ് തന്ന സമ്പത്തിനെ അള്ളാഹ് പറയുന്നിടത്ത് ചെലവാക്കുക, ഇതാണെടോ ദീൻ മതം. ഇതാണ് യഥാർത്ഥത്തിൽ മതം, കയ്യമായ മതം, സ്വച്ഛമായ മതം, സ്വീകാര്യമായ മതം, പരലോകത്തിലേക്ക് എത്തിക്കുന്ന മതം, സ്വർഗത്തിലേക്ക് പറഞ്ഞു ചെല്ലാൻ സാധിക്കുന്ന മതം ഇതാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? അള്ളാഹ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. മുൻ കാലഘട്ടത്തിലുള്ളതായ മഹാത്മാക്കളാകുന്ന ആ നബിമാരുടെ കഥകൾ ഹിസ്റ്ററികൾ പറഞ്ഞതായ വേളയിൽ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അടിവരയിട്ട് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല മുൻകാലക്കാരായ നബിമാരുടെ ഇസ്തരിയെല്ലാം വിശുദ്ധ ഫുർഖാൻ അളിയുമാകുന്ന നമ്മുടെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്നതായ ലോകാത്ഭുത ഗ്രന്ഥത്തിലൂടെ ഈ നാട്ടിലിറക്കിയപ്പോൾ അള്ളാഹ് എന്താണ് നമ്മുടെ മുമ്പിൽ അണിനിറക്കിയത്? അല്ലയോ കൂട്ടരെ, ഈ നമസ്കാരം നിങ്ങൾക്ക് പുത്തനല്ലായിരുന്നു. നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചതായ ലക്ഷക്കണക്കിൽ ജനങ്ങളും അതുപോലെ തന്നെ ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിൽ നബിമാർക്കുമെല്ലാം നാം ഇറക്കിയതായ ഹേടുകളിൽ, ലഘുലേഖകളിൽ, ഗ്രന്ഥങ്ങളിൽ അവിടെയെല്ലാം നാം അവരോട് പറഞ്ഞതെന്താണ്? നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തൂ, സുജൂദ് അള്ളാഹ്ക്ക് സമർപ്പിക്കൂ, റുകൂ അള്ളാഹ്ക്ക് സമർപ്പിക്കൂ, ആരാധനയുടെ എല്ലാ ഇനവും അള്ളാഹ്ക്ക് മാത്രം നൽകൂ, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കൂ, ജീവിക്കൂ, മരിക്കൂ, നേർച്ചയാക്കൂ, അറക്കൂ. ഇതായിരുന്നു പണ്ടുള്ള നബിമാരോടെല്ലാം നാം പറഞ്ഞത് കൂട്ടരെ. ഇത് നിങ്ങൾക്ക് പുത്തനല്ല. അതുകൊണ്ട് അവർക്കെല്ലാം നൽകിയതായ ഒരു ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിൽപ്പെട്ടതായിരുന്നു നമസ്കാരം.
അപ്പോൾ കഅബയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിസ്റ്ററി ചർച്ച ചെയ്യുമ്പോൾ നാം പഠിക്കേണ്ടതുണ്ട് ആ കഅബയെ മുന്നിട്ട് നമസ്കരിക്കാൻ വേണ്ടി. കഅബ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ളതാണ് എന്ന് പറയുന്നവരാവട്ടെ, ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ളതാണ് എന്ന് പറയുന്നവരാവട്ടെ, ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇവിടെ ആരാധന ആരംഭിച്ചത് നാം മനസ്സിലാക്കുന്നത് ഈ ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണെന്ന് പറയുമ്പോൾ അന്ന് തന്നെ കഅബയുണ്ട്. അതുകൊണ്ടാണ് കഅബയെ അന്ന് തന്നെ കഅബയെ മുന്നിട്ടുകൊണ്ട് ആരാധന ആരംഭിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നത് എന്ന് മഹാനായ ഫഖറുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ കാരണം ഈ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് കഅബം കെട്ടാൻ പറഞ്ഞു എന്ന വാക്കുമായിട്ട് വിപരീതമാകുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടും കഅബം കെട്ടാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم وإذ يرفع إبراهيم ويرفيدايا فكيدايا سافكدايا سنربتي നിങ്ങൾ സ്മരിക്കുക മുസ്ലിം ലോകമേ, എന്തിനെയാണ് പൊക്കിയതും എന്തിനെയാണ് ഉയർത്തിയതും? അൽഖവാഇദ മിനൽ ബൈതി, അല്ലാഹുവിന്റെ കഅബത്തിന്റെ അസാസിനെ. അപ്പോൾ അവിടെ മുമ്പ് അസാസ് ഉണ്ട് എന്നാണ് പറയുന്നത്, അസാസ് ഉള്ള സ്ഥലത്തുനിന്ന് പൊക്കിയെന്നാണ് പറയുന്നത്. അവിടെ സൂചനയുണ്ട്, ഖവാഇദ് അവിടെ മുമ്പുണ്ട്, ആ ഖവാഇദിൽ നിന്നിട്ടാണ് കെട്ടാൻ ആരംഭിച്ചത് എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന് കാണിച്ചു കൊടുത്തത് എന്തായിരുന്നു? ഇബ്രാഹിമേ, മുമ്പ് കഅബ ഉണ്ടായിരുന്ന സ്ഥലം ഇതാണ്, ഇവിടെയാണ് നിങ്ങൾ വീണ്ടും കഅബം പൊക്കി പണിയേണ്ടത് എന്നാണ് അവിടെ അർത്ഥം വരിക. അതുകൊണ്ട് മുമ്പ് പറഞ്ഞതായ ആയത്തോ ഈ ആയത്തോ പരസ്പര വിരുദ്ധമല്ല, മുമ്പ് പറഞ്ഞ അഭിപ്രായവും ഈ അഭിപ്രായവും പരസ്പര വിരുദ്ധമല്ല എന്നും ഈ അഭിപ്രായത്തിന്റെ ഉടമകൾ പറയുന്നതായിട്ട് കാണാം.
ബഹുമാനികളെ, നാം പലപ്പോഴും മടക്കി പറഞ്ഞു എന്ത് ക്ലാസ് തുടങ്ങേണ്ടത്, 11 മണിക്ക് തുടങ്ങിയാലേ നമുക്ക് 12:30 മണിയാകുമ്പോൾ നമ്മുടെ സബ്ജക്ട് ഏകദേശം ഓരോ ദിവസത്തിൽ തയ്യാറ് ചെയ്യാറുള്ളത് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നല്ലാതെ ഇന്ന് തുടങ്ങിയതുപോലെ വളരെ വൈകി തുടങ്ങുകയാണെങ്കിൽ വിഷയം അവസാനിപ്പിക്കാനും സാധിക്കുന്നതല്ല എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാത്രി വളരെ കുറച്ചമായതുകൊണ്ട്
വളരെ ഇങ്ങനെ താമസിപ്പിച്ചിട്ട് ക്ലാസ് നിർത്തുമ്പോൾ ദൂരെ നിന്ന് വരുന്നതായ പല സുഹൃത്തുക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു നമ്മൾ ഇന്നത്തെ എല്ലാവരിൽ നിന്നും അവരിൽ നിന്നും അത് സ്വീകരിക്കട്ടെ, ഒരു ഇബാദത്തായി അംഗീകരിക്കട്ടെ. അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് മടങ്ങിപ്പോകാൻ പ്രയാസമുണ്ട്. അതുപോലെ തന്നെ പലർക്കും ക്ഷീണം കാരണത്താൽ സുബഹ് നമസ്കാരം എത്ര അലറാം അടിച്ചാലും കേൾക്കാതെ വന്നു പോകാനും സാധ്യതയുണ്ട്. ഇനി കേട്ടാ തന്നെ ഒരു കിനാവായി തോന്നിയിട്ട് അത് സ്വന്തം കൈകൊണ്ട് തന്നെ കൂട്ടിയേക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ അവസാന നമസ്കാരവും ഫസാദാവും ഞാൻ ഉത്തരവാദിയുമാകുന്നതല്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി കാലയെ കൂട്ടി വരാൻ ഇനി അടുത്ത ക്ലാസുകളിൽ പരിശ്രമിക്കുക. ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ലാഭിക്കാനുള്ള മാർഗം ഉണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു, അല്പസമയം കൂടി നിർത്താൻ പോവാണ്. ഈ പറഞ്ഞതായ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം പണ്ട് തന്നെ എല്ലാ നബിമാരുമുഖേനയും സ്റ്റാർട്ട് ചെയ്തു വെച്ചതുകൊണ്ടും നമസ്കാരത്തിനുള്ള ഖിബ്ല പണ്ട് തന്നെ എല്ലാവർക്കും കഅബയായതുകൊണ്ടും അപ്പോൾ പണ്ട് തന്നെ കഅബ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി ഇവിടെ നിന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ നാം നേരത്തെ പറഞ്ഞതായ ഹദീസും അദ്ദേഹം തെളിവായി ഉദ്ധരിക്കുന്നു. അതെന്താണ്? ആകാശ ഭൂമിയെ സൃഷ്ടിച്ചയിടം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയെ പവിത്രതയുള്ളതായ ഭൂമിയാക്കി പ്രഖ്യാപിച്ചു എന്നത് സഹീഹായ ഹദീസാണ്. മക്ക റിപ്പബ്ലിക് ദിവസത്തിൽ അല്ലാഹു റസൂൽ പ്രഖ്യാപിച്ച ഹദീസാണ്. അപ്പോൾ ആ ആകാശ ഭൂമിയെ സൃഷ്ടിക്കാൻ ആരംഭിച്ച ദിവസം മുതൽ എന്ന് പറയുമ്പോൾ അന്ന് തന്നെ കഅബ അവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പവിത്രത ഉണ്ടാവുക എന്നും അതിൽ നിന്നിട്ട് മനസ്സിലാക്കാമെന്ന് ഈ അഭിപ്രായത്തിന്റെ ഉടമ പറയുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉമ്മുൽ ഖുറ എന്ന് പട്ടണത്തിന്റെ മാതാവ് എന്ന് മക്കയ്ക്ക് പേര് വെച്ചിട്ടുണ്ട്. മാതാവിന് മുമ്പ് മറ്റുള്ളവരുണ്ടാവുകയില്ലല്ലോ. ഉമ്മയ്ക്ക് മുമ്പ് മക്കൾ ഉണ്ടാവില്ലല്ലോ. ഉമ്മ ആദ്യം പിന്നെ മക്കൾ. അപ്പോൾ ആദ്യമായിട്ടുണ്ടാവേണ്ടത് മക്കയാണ് എന്നും ആ മക്കയിൽ അവിടെ കഅബയില്ലെങ്കിൽ ആ പവിത്രത മക്കയ്ക്ക് അല്ലാഹു നൽകുകയില്ല എന്നും ആ ആയത്തിൽ നിന്നും സൂചനയുണ്ട് എന്നും ഇതേ അഭിപ്രായത്തിന്റെ ഉടമകൾ പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലേക്ക് വന്നതായ വേളയിൽ ആദ്യത്തെ വരവ്, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നതായ സംഭവമാണത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അവരുടെ ഭാര്യ ഹാജർ അലൈഹിസ്സലാമും അവരുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും മക്കയിലേക്ക് വരുന്നവരവും അതിനുശേഷം കഅബയെ കെട്ടാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നവരവും അതുപോലെ തന്നെ ആദ്യത്തെ വരവ്, രണ്ടാമത്തെ വരവ്, മൂന്നാമത്തെ വരവ്, അതിൽ ഏത് വരവിലാണ് അറവ് സംഭവിച്ചതെന്നും ഏത് വരവിലാണ് കഅബം കെട്ടിയത് എന്നും അങ്ങനെ നബി സല്ലല്ലാഹു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ വരവുകളെല്ലാം അവസാനിച്ച ശേഷം ഗുരുമുഖാർ അവിടെ താമസം ഉറപ്പിച്ചെന്നും അതിനുശേഷം അറബികൾ പെരുത്തു എന്നും അതിനുശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിലേക്കുള്ളതായ ഹിസ്റ്ററി നാം ഇവിടെ വിശദീകരിച്ചു കേട്ടതാണ് അതിന് സംഭവമെന്നതും. അതിനുശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ അഭിപ്രായത്തിൽ 25-ാമത്തെ വയസ്സിൽ കഅബയെ വീണ്ടും മക്കാര് പൊളിച്ച് പണിയുകയും ചെയ്തു എന്ന സംഭവം അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയിലേക്ക് വന്ന കഅബയുടെ പരിസരത്തിലേക്ക് വന്നപ്പോൾ ربنا اني اسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاه എന്താണ് അവിടെ പറഞ്ഞത്? ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? എന്റെ കുഞ്ഞോമനെ പൈതലായ ഇസ്മായിലിനെയും എന്റെ ഭാര്യ ഹാജർ അലൈഹിസ്സലാമിനെയും വൃക്ഷമില്ലാത്ത കൃഷിയില്ലാത്ത പച്ചപ്പനകളോ അല്ലെങ്കിൽ പച്ച ഒരു നിലക്കുള്ള വൃക്ഷങ്ങളോ ഇലകളോ ഇല്ലാത്തതായ മരുഭൂമി, പാറകളും പർവ്വതങ്ങളും അധികരിച്ച നാടാണല്ലോ മക്ക. അങ്ങനെയുള്ളതായ മരുഭൂമി, മക്കയുടെ പ്രത്യേകത പണ്ട് തന്നെ എന്താണെന്നറിയാമോ? വെള്ളമില്ലാത്ത കൃഷിയില്ലാത്ത നാട്, വെള്ളവും കൃഷിയുമില്ലാത്ത നാട്. ഇന്നും കുറെ അകലെ നിന്നാണ് ജുബൈദ രാജ്ഞി ഉണ്ടാക്കിയതായ വെള്ളം ഒഴുകി വരുന്നത്. മക്കയിൽ ഇന്നും വെള്ളം കുറവ് തന്നെയാണ്. മക്കയിലുള്ള പ്രധാന വെള്ളം ഇന്നും ഏത് തന്നെയാണ്? അത് സംസം തന്നെയാണ് ഇന്നും പ്രധാന വെള്ളം. കണ്ടില്ലേ, മക്കയുടെ പ്രത്യേകത അത് തന്നെ അതായിരുന്നു. അതുകൊണ്ട് മക്കയിൽ വെള്ളമില്ലാത്ത നാട്, കൃഷിയില്ലാത്ത നാട്, ജനവാസ കേന്ദ്രമല്ല എന്ന് പറയാൻ വേറെ തെളിവ് വേണ്ട. ജനങ്ങൾ എവിടെയാണ് വസിക്കുക, ജനങ്ങളെ എവിടെയാണ് താമസിക്കുക? ഈ രണ്ട് സാധനമുള്ളടുത്താണല്ലോ. ഈ രണ്ട് സാധനമില്ലാത്ത സ്ഥലത്ത് ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റുകയില്ല. കൃഷിയിലൂടെ ഭക്ഷണമുണ്ടാകുന്നു, ദാഹം മാറ്റാൻ വെള്ളം വേണം, ജീവിക്കാൻ വേണ്ടതായ പ്രധാനപ്പെട്ട രണ്ട് സാധനം ഇല്ലാത്ത നാടാണ് മക്ക. അവിടെയാണ് കുഞ്ഞോമന പൈതലാകുന്ന ഇസ്മായിലിനെയും ഹാജർ അലൈഹിസ്സലാമിനെയും വിട്ടുപോയിച്ചു പോകുന്ന വേളയിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാർത്ത നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും വിഷയ പരിപൂർണതയ്ക്ക് വേണ്ടി ഞാൻ മടക്കി പറയുന്നു. റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ ദറഇൻ ഇൻദ ബൈതികൽ മുഹറം.
കഅബ അവിടെ ഇല്ലല്ലോ, പിന്നെ എവിടുന്നാണ് അത് വന്നത്?
ഈ ആയത്തും കാബും മുമ്പ് തന്നെ ഉണ്ട് എന്നതായ അഭിപ്രായക്കാർക്ക് തെളിവാണ്. എന്റെ ഇബ്രാഹിം പറഞ്ഞത്, ഇബ്രാഹിം കാബം കെട്ടാൻ വേണ്ടി വന്ന വരവിലല്ല ഇത്, കാബം അവിടെ ഇല്ല. പിന്നെ എന്താണ് ആ വാക്കിൽ പറയുന്നത്, രക്ഷിതാവേ എന്റെ കുഞ്ഞോമന പൈതലിനെയും എന്റെ ഭാര്യയെയും കൃഷിയില്ലാത്ത വെള്ളമില്ലാത്തതായ നിന്റെ കാബിയുടെ പരിസരത്തിലാണ് ഞാൻ ഉപയോഗിച്ചു പോകുന്നത് എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ഈ അഭിപ്രായക്കാർ പറയുന്നു അവിടെ കാബം മുമ്പുണ്ടായ സ്ഥലം എന്ന ഉദ്ദേശത്തിലാണ് ഇബ്രാഹിം പറഞ്ഞത് എന്ന്. മറ്റഭിപ്രായക്കാർ പറയുന്നതല്ല, പിന്നെ വരാൻ പോകുന്ന കാബയിലേക്ക് സൂചന ആണ് എന്നാണ്. ഏതായാലും രണ്ടഭിപ്രായക്കാർക്കും തെളിവുണ്ടെങ്കിലും ആദ്യത്തെ അഭിപ്രായക്കാരുടെ തെളിവ് കൂടുതലാണ് എന്നാണ് ഇമാം ഫഖ്റുദ്ദീൻ റാദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. ചുരുക്കത്തിൽ റബ്ബന ഇതുകൂടി പറഞ്ഞാൽ നിർത്താണ്, കാരണം നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. റബ്ബന അല്ലയോ രക്ഷിതാവെ, എന്തിനാണ് ഞാൻ ഈ കുഞ്ഞോമന പൈതലിനെ ഇവിടെ എന്റെ പ്രതിനിധിയായിട്ട് ഉപയോഗിച്ചു പോകുന്നത്, എവിടേക്ക് പോകുന്നത്, എന്തത്ര ധൃതി, നമ്മുടെ കുറച്ച് ദിവസം പറ്റൂല. കാരണം നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരല്ല ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാം ഇവിടെ ലോകത്തിൽ അള്ളാഹു ശിക്ഷിച്ചതായ ശിക്ഷകളിൽ നിന്നിട്ട് തൗഹീദിന്റെ നേതാക്കൾ രണ്ടെണ്ണമാണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. പലരും ഉണ്ടെങ്കിലും തുറച്ചു കണ്ട നേതാക്കൾ രണ്ടെണ്ണമാണ്. ഒന്ന്, നമ്മുടെ വലതു ഭാഗത്ത് അന്ത്യ വിഷമം കൊള്ളുന്ന നമ്മുടെ കണ്ണായ കരളായ ഹൃദയമായ നബിഗുല മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മറ്റൊന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം. അപ്പോൾ ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം? പ്രകൃതിയായി ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി ലോകത്തിൽ പരക്കം പാറ്റൽ നടത്തുന്ന വ്യക്തിയാണ്. ഇരുത്തം കൊള്ളൂല. എവിടെയടോ എവിടെയടോ എവിടെയടീ നിന്റെ ഭർത്താവ് എന്ന് ചോദിക്കുന്ന കാര്യം അടുത്ത ക്ലാസ്സിൽ കേൾക്കാൻ പോകുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു വരവിൽ മകന്റെ അടുക്കലേക്ക് വന്നിട്ട് മകന്റെ വീട്ടിൽ വന്നപ്പോ ഇസ്മായിലിനെ കണ്ടില്ല. ഫലസ്തീൻ എന്നിട്ട് ഇവിടം വരെ മൂപ്പര് വന്നിട്ട് മകനെ കാണാതിരുന്നപ്പോ എന്നെ മകൻ വരുന്നവരെ കാത്തിരിക്കാന്ന് വെച്ചോ? ഇല്ല. എന്താ പറഞ്ഞത്? നിന്റെ ഭർത്താവ് വന്നാല് ആ വാതിലിന്റെ പടിക മാറ്റി വെക്കാൻ പറഞ്ഞേക്കുന്നിട്ട് മൂപ്പരങ്ങിട്ട് മടങ്ങിപ്പോയി. നിന്നില്ല അവിടെ, നിന്നാ പറ്റൂല. നിന്നാലോ ഉത്തരവാദിത്തം നിറവേറ്റാൻ വേറെ ഭൂമിയിൽ ആളില്ല, തൗഹീദ് പ്രചരിപ്പിക്കാൻ വേറെ ഭൂമിയിൽ ആളില്ല. അവിടെ ഭൂമിയിൽ ലോകത്തിൽ ഏറ്റവും പ്രശസ്തനായിട്ട് തൗഹീദിന് വേണ്ടി തീകുണ്ടാരത്തിലേക്ക് ശരീരത്തെ വലിച്ചെറിയാൻ വേണ്ടി തയ്യാറായതായ നേതാവ് ഇബ്രാഹിമാണ്. അതുകൊണ്ട് എവിടേക്കായി ഓടുന്നത്? ഓടുന്നത് ഈജിപ്ത്, ഇറാഖ്, ഫലസ്തീന്, സിറിയ പോലത്തതായ പട്ടണങ്ങളിലേക്ക് തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഓടുകയാണ്. ഏകത്വത്തെ അള്ളാഹുവിന് വേണ്ടി മാത്രമേ ജീവിക്കൂ. എന്നാൽ ഇബ്രാഹിമെ, ഇറാഖ് മുതൽ കാബം വരെയല്ല, പിന്നെയോ അസ്തമാനം മുതൽ ഉദയം വരെ, ഉദയം മുതൽ അസ്തമാനം വരെ ഭൂമിയിൽ സൂര്യൻ എവിടെയെല്ലാം അസ്തമിക്കുന്നുണ്ട് അവിടെയെല്ലാം നിങ്ങൾക്ക് ധരിക്കാനുള്ള അധികാരം കിട്ടുമെന്ന് ഇബ്രാഹിമിനറിയാം. ഇബ്രാഹിമിന് ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കണം. ആ ഭരണകൂടം ഉണ്ടാക്കണമെങ്കിൽ തൗഹീദിന്റെ കീഴിൽ ലോകത്ത് അണിനിരത്തണം. അണിനിരത്താനുള്ള ചാൻസ് ഇല്ലെങ്കിൽ ഭരണകൂടമില്ല. അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നവരെയെല്ലാം അള്ളാഹുവിനെ അധീനപ്പെടുത്തുക, അള്ളാഹുവിന്റെ കീഴിൽ അണിനിരത്തുക. എന്നാൽ ഭൂമിയെ അവർക്ക് അള്ളാഹ് അധീനപ്പെടുത്തുമെന്ന് ഇബ്രാഹിമിനറിയാം. അങ്ങനെ അധീനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിമിന്റെ പരക്കം പാറ്റൽ, ഇബ്രാഹിമിന്റെ ഓട്ടം. അതാണ് മഹാനായ ഇബ്രാഹിം നബി ഇസ്ലാം കുഞ്ഞോമന പൈതലിനെ വിച്ച് വലിച്ചെറിഞ്ഞു പോകുന്നു. എന്നിട്ട് അള്ളയോട് പറയുന്ന റബ്ബനാ രക്ഷിതാവ്, എന്തിനാണ് ഞാൻ ഇവിടെ കാബത്തിന്റെ പരിസരത്തിൽ വലിച്ചെറിയുന്നത്? ഈ കാബയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവര് നമസ്കാരത്തെ നിലനിർത്തേണ്ടവരായി മാറാൻ വേണ്ടിയാണ്. നമസ്കാരമാണ് ഇവിടെ മുഖ്യം. എന്റെ മകൻ തലപൊക്കിയാൽ സുജൂം ചെയ്യാൻ കാബം മുമ്പിൽ വേണം. അതുകൊണ്ടാണ് കാബത്തിന്റെ പരിസരത്തിൽ മകനെ നിർത്തിയത്. അതുകൊണ്ട് ഞാനും പള്ളിയോ വീട് വാങ്ങുന്ന സമയത്ത് ഞാനും ശ്രദ്ധിക്കേണ്ടത് എന്റെ വീട്ടിന്റെ പരിസരത്തിൽ ബാങ്ക് കേൾക്കുന്ന പള്ളിയുണ്ടോ എന്നതാണ്. ഇല്ലെങ്കിലോ പിന്നെ നമസ്കാരം ഉണ്ടാവുകയില്ല. നമസ്കാരം ഉണ്ടെങ്കിൽ തന്നെ സ്ത്രീകൾ നമസ്കരിക്കുന്ന സ്ഥലത്തായിരിക്കും പുരുഷന്മാർ നമസ്കരിക്കുക. എവിടെയാണത്? വീട്ടിൽ. അപ്പോൾ വീട്ടിനകത്ത് നമസ്കരിച്ചു കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, പള്ളിയിൽ നമസ്കരിക്കുന്നവരായി മാറാൻ വേണ്ടിയിട്ട് നാം എപ്പോഴും വീടെടുക്കാൻ വേണ്ടി ഫോറിൻ മണി ഉണ്ടാക്കിയിട്ട് പാലസ് കെട്ടാൻ വേണ്ടി തീരുമാനിച്ചാൽ എന്താണ് അന്വേഷിക്കേണ്ടത്? പള്ളി അടുത്തുള്ള സ്ഥലമായിരിക്കണം നാം വീട് പണിയാൻ വേണ്ടി തീരുമാനിക്കേണ്ടത്. എന്നാൽ അഞ്ചപ്പ് നമസ്കാരവും അവിടെ വെച്ചിട്ട് നമസ്കരിക്കാമല്ലോ. ഇനി അതിനുള്ള ചാൻസ് ഇല്ലെങ്കിൽ എന്ത് വേണം? നാം സമ്പാദിച്ചതായ ഫോറിൻ മണിയിൽ നിന്ന് പകുതി പാലസിനും പകുതി പള്ളിക്കുമാക്കി മാറ്റുക. എന്നാൽ പിന്നെ പള്ളിക്ക് ദൂരം പോകേണ്ടതില്ല, വീട്ടിന്റെ പരിസരത്തിൽ പള്ളി ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ
ക്ലാസിന്റെ ആരംഭത്തിൽ ബുദ്ധിജീവികളെ എന്നല്ലാഹു വിളിച്ചുകൊണ്ട് പറഞ്ഞതായ വിഭാഗമുണ്ടല്ലോ, അങ്ങനെയുള്ള വിഭാഗം ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഉണർത്തിയത്. ഇതുവരെ പറഞ്ഞതിന് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ആരാധനയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അടുത്ത ക്ലാസിൽ നാം വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ശേഷിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ പഠിക്കേണ്ടതായ ഭാഗങ്ങൾ പറയുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമ റഹീമായ നാഥ, അർദ്ധരാത്രി സമയത്ത് നീ ബഹുമാനിച്ച ആദർശ നാട്ടിൽ ചലച്ച സദസ്സിൽ നിന്നോട് നിന്റെ അടിമകളായ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് വെറുതെ അവർ മടക്കി കളയല രക്ഷിതാവേ. അഞ്ചപ്പ് നമസ്കാരം.